നിങ്ങളുടെ സ്ഥലത്ത് പാർത്തു. യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രയീമിൽ നിന്ന് നിന്ന് നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അതുകൊണ്ട് ആ സ്ഥലത്ത് നിന്നുവരെ ഗിൽഗാൽ എന്ന് പേര് പറയുന്നു. ഇസ്രായേൽ മക്കൾ ഗിൽഗാലിൽ പാളയമിറങ്ങിയ ആ മാസം 14 തീയതി സന്ധ്യാസമയത്ത് യെരിഹോ സമഭൂമിയിൽ വെച്ച് പെസഹ കഴിച്ചു. പെസഹയുടെ പിറ്റേ ദിവസം തന്നെ അവർ ദേശത്തെ വിളവ് കൊണ്ടുള്ള പുളിപ്പില്ലാത്ത അപ്പം മല്ലരം തിരിഞ്ഞു. അവർ ദേശത്തെ വിളവ് അനുഭവിച്ചതിന്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. ഇസ്രായേൽ മക്കൾക്കും പിന്നെ മന്ന കിട്ടിയതുമില്ല. ആകയാൽ അവർ കനാൻ ദേശത്തെ വിളവ് കൊണ്ട് ഉപജീവിച്ചു. യോശുവ യെരിഹോവിന് സമീപത്തിരിക്കുമ്പോൾ തലയുയർത്തി നോക്കി. ആൾ കയ്യിൽ വാൾ ഉരുപ്പിടിച്ചുകൊണ്ട് അവന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. യോശുവന്റെ അടുക്കൽ ചെന്നവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. അതിനവൻ, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചവനോട്, കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്ത് എന്ന് ചോദിച്ചു. യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയെ യോശുവയോട്, നിന്റെ കാലിൽ നിന്ന് ചെരിപ്പഴിച്ചുകളാ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞു. യോശുവ അങ്ങനെ ചെയ്തു. എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളും നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയതുമില്ല. യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ യെരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിലേൽപ്പിക്കുന്നു. നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തിന്റെ ചുറ്റു നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകത്തിന്റെ മുമ്പിൽ നടക്കണം. 7-ാം ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും വേണം. അവർ ആട്ടിൻ കൊമ്പ് നീട്ടി ഊതുകയും നിങ്ങൾ കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടണം. അപ്പോൾ പട്ടണം അതിൽ വീഴും. ജനം ഓരോരുത്തർ നേരെ കയറുകയും വേണം. നിന്റെ മകനായ യോശുവ പുരോഹിതന്മാരെ വിളിച്ചവരോട് നിയമപ്പെട്ടകമടിപ്പീൻ. 7 പുരോഹിതന്മാരെ അവരുടെ പെട്ടകത്തിന് മുമ്പിൽ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് നടക്കണം എന്ന് പറഞ്ഞു. ജനത്തോട് അവൻ, നിങ്ങൾ ചെന്ന് പട്ടണത്തെ ചുറ്റി നടപ്പീൻ. ആയുധവാണികൾ യഹോവയുടെ പട്ടകത്തിന്റെ മുമ്പിൽ നടക്കണം എന്ന് പറഞ്ഞു. യോശുവ ജനത്തോട് പറഞ്ഞു തീർന്നപ്പോൾ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് 7 പുരോഹിതന്മാർ യഹോവയുടെ മുമ്പിൽ നടന്നു. കാഹളം മോതി യഹോവയുടെ നിയമപ്പെട്ടകം അവരുടെ പിന്നാലെ ചെന്നു. ആയുധപാണികൾ കാഹളമൂതുന്ന പുരോഹിതന്മാരുടെ മുമ്പിൽ നടന്നു. ശേഷമുള്ള കൂട്ടം പെട്ടകത്തിന്റെ മുമ്പിൽ നടന്നു. ഇങ്ങനെ അവർ കാഹളമൂതിക്കൊണ്ട് നടന്നു. യോശുവ ജനത്തോട്, ആർപ്പിടുവീൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നാൾ വരെ നിങ്ങളുടെ ആർപ്പിടരുത്, ഒറ്റ കേൾപ്പിക്കരുത്, വായിൽ നിന്നൊരു വാക്കും പുറപ്പെടുകയും അരുത്, അതിനുശേഷം ആർപ്പിടാമെന്ന് കൽപ്പിച്ചു. അങ്ങനെ യഹോവയുടെ പെട്ടകം ഒരു പ്രാവശ്യം പട്ടണത്തെ ചുറ്റി നടന്നു. പിന്നെ അവർ പാളയത്തിലേക്ക് വന്ന് പാളയത്തിൽ പാർത്തു. യോശുവാദികാലത്ത് എഴുന്നേറ്റ് പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകം എടുത്തു. 7 പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ച് കാഹളമൂതിക്കൊണ്ട് നടന്നു. ആയുധപാണികൾ അവരുടെ മുമ്പിൽ നടന്നു. ശേഷമുള്ള കൂട്ടം യഹോവയുടെ പെട്ടകത്തിന്റെ പിന്നാലെ നടന്നു. ഇങ്ങനെ അവർ കാഹളമൂതിക്കൊണ്ട് നടന്നു. 2-ാം ദിവസവും അവർ പട്ടണത്തെ ഒരു പ്രാവശ്യം ചുറ്റിപ്പാളയത്തിലേക്ക് മടങ്ങിപ്പോന്നു. ഇങ്ങനെ അവർ 6 ദിവസം ചെയ്തു. 7-ാം ദിവസമോ അവർ അധികാലത്തെ അരുണോദയത്തിങ്കിൽ എഴുന്നേറ്റു. പട്ടണത്തെ ആയുധത്തിൽ തന്നെ 7 പ്രാവശ്യം ചുറ്റി. അന്ന് മാത്രം അവർ പട്ടണത്തെ 7 പ്രാവശ്യം ചുറ്റി. 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളമൂതിയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞു, എന്തെന്നാൽ ആർപ്പിടുവീൻ, യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ പട്ടണവും അതിലുള്ളതൊക്കെയും യഹോവയ്ക്ക് അർപ്പിതമായിരിക്കുന്നുവെങ്കിലും രാഹാബ് എന്ന വേശ്യ നാമായിട്ട് ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ അവളും അവളോടുകൂടെ വീട്ടിലുള്ള എല്ലാവരും ജീവനോട് ഇരിക്കട്ടെ. എന്നാൽ നിങ്ങൾ ശബ്ദം ചെയ്തിരിക്കെ ശബ്ദാർപ്പിതത്തിൽ വല്ലതും എടുത്തിട്ട് ഇസ്രായേൽ പാളയത്തിന് ശാപവും അനർത്ഥവും വരുതാതിരിക്കേണ്ടതിന് ശബ്ദാർപ്പിതമായ വസ്തുവൊന്നും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. വെള്ളിയും പൊന്നുമൊക്കെയും എമ്പും ഇരുമ്പ് കൊണ്ടുള്ള പാത്രങ്ങളും യഹോവയ്ക്ക് വിശുദ്ധം. അവ യഹോവയുടെ ഭണ്ഡാരത്തിൽ ചേരണം. അനന്തരം ജന ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളമൂതുകയും ചെയ്തു. ജനം കാഹളനാദം കേട്ട് അത്തിച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. ജനം ഓരോരുത്തരുടെ നേരെ മുന്നോട്ട് പട്ടണത്തിലേക്ക് കടന്ന് പട്ടണം പിടിച്ചു. പുരുഷൻ, സ്ത്രീ, ബാലൻ, വൃദ്ധൻ, ആട്, മാട്, കഴുത എന്നിങ്ങനെ പട്ടണത്തിലുള്ള സകലത്തെയും അവർ വാളിന്റെ വൈത്തലയാല ശേഷം സംഹരിച്ചു. എന്നാൽ രാജ്യത്തെ ഉറ്റുനോക്കിയ 2 പുരുഷന്മാരോട് യേശുവ ദേശിയുടെ വീട്ടിൽ ചെന്ന് അവളെ അവിടെ നിന്ന് ആ സ്ത്രീയെയും അവൾക്കുള്ള സകലത്തെയും നിങ്ങൾ അവളോടുകൂടെ സത്യം ചെയ്തതുപോലെ പുറത്തു കൊണ്ടുവരികയും എന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ചകാരായിരുന്ന യവനക്കാർ ചെന്ന് രാഹാബിനെയും രാപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും അവൾക്കുള്ള സകലത്തെയും പുറത്തു കൊണ്ടുവന്നു. അവളുടെ എല്ലാ ചാർച്ചക്കാരെയും പുറത്തു കൊണ്ടുവന്നു. ഇസ്രായേൽ പാളയത്തിൽ നിന്ന് പുറപ്പെട്ടു പാർപ്പിച്ചു. പിന്നെ അവർ പട്ടണവും അതിലുള്ളതൊക്കെയും തീവെച്ചു കളഞ്ഞു. എന്നാൽ വെള്ളിയും പൊന്നും ചെമ്പും ഇരുമ്പും കൊണ്ടുമുള്ള പാത്രങ്ങളും അവർ യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ വെച്ചു. യെരിഹോവിനെ ഉറ്റുനോക്കുവാൻ അയച്ച ദൂതന്മാരെ രാഹാബ് എന്ന വേശ്യ ഒളിപ്പിച്ചത് കൊണ്ട് യോശുവ അവളെയും അവളുടെ പിതൃഭവനത്തെയും അവൾക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ചു. അവൾ ഇന്ന് വരെ ഇസ്രായേലിൽ പാർക്കുന്നു. അക്കാലത്ത് യോശുവ ശപഥം ചെയ്തു, ഈ യെരിഹോ പട്ടണത്തിലെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടവൻ. അവൻ അതിന്റെ അടിസ്ഥാനമിടുമ്പോൾ അവന്റെ മൂത്ത മകൻ നഷ്ടമാകും, അതിന്റെ കഥക തൊടുമ്പോൾ ഇളയ മകനും നഷ്ടമാകുമെന്ന് പറഞ്ഞു. അങ്ങനെ യഹോവ യോശുവയോടുണ്ടായിരുന്നു. അവന്റെ കീർത്തി ദേശത്തെ എല്ലായിടവും പരന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ ശപഥാർത്ഥമായ വസ്തു സംബന്ധിച്ച് ഒരു അകൃത്യം ചെയ്തു. യഹൂദ ഗോത്രത്തിൽ ചേരഹിന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ ശപഥാർത്ഥ വസ്തുവിൽ ചിലതെടുത്തു. യഹോവയുടെ കോപം ഇസ്രായേൽ മക്കളുടെ നേരെ ജ്വലിച്ചു. യോശുവ യെരിഹോവിൽ നിന്നും ബേഥേലിന് കിഴക്ക് ബേഥേവന്റെ സമീപത്തുള്ള ഹായിലേക്ക് ആളുകളെ അയച്ച് അവരോട് നിങ്ങൾ ചെന്ന് ദേശമെത്തി നോക്കുവീൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് ഹായിയെ വിട്ടു നോക്കി. യോശുവയുടെ അടുക്കൽ മടങ്ങി നിന്നവനോട് ജനമെല്ലാം പോകണമെന്നില്ല, ഹായിയെ ജയിച്ചെടുക്കുവാൻ 2000 or 3000 പോയാൽ മതി, സർവ്വജനത്തെയും അവിടേക്ക് അയച്ച് കഷ്ടപ്പെടുത്തേണ്ട, അവർ ആൾ ചുരുക്കമത്രയെന്ന് പറഞ്ഞു. അങ്ങനെ ജനത്തിൽ ഏകദേശം 3000 പേർ അവിടേക്ക് പോയി. എന്നാൽ അവർ ഹായി പട്ടണക്കാരുടെ മുമ്പിൽ നിന്ന് തോറ്റോടി. ഹായി പട്ടണക്കാർ അവരിൽ 36 പേരെ കൊന്നു. അവരെ പട്ടണവാതിക്കൽ തുടങ്ങി ശബാരിയും വരെ പിന്തുടർന്നു. മരം ചരിവിൽ വെച്ച് അവരെ തോൽപ്പിച്ചു. അതുകൊണ്ട് ജനത്തിന്റെ ഹൃദയം ഒരുകി വെള്ളം പോലെ ആയി തീർന്നു. യോശുവ വസ്ത്രം കീറി യഹോവയുടെ പട്ടണത്തിൽ പെട്ടകത്തിന്റെ മുമ്പിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണുവാരിയിട്ട് കൊണ്ട് സന്ധി വരെ സാഷ്ടാംഗം കിടന്നു. അയ്യോ കർത്താവായ യഹോവേ, ഞങ്ങളെ നശിപ്പിക്കാൻ അമൂരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നീ ജനത്തിനെ യോർദാനക്കര കൊണ്ടുവന്നത് എന്ത്? ഞങ്ങൾ യോർദാനക്കരെ പാർത്തിരുന്നെങ്കിൽ മതിയായിരുന്നു. യഹോവേ, ഇസ്രായേൽ ശത്രുക്കൾക്ക് പുറം കാട്ടിയ ശേഷം ഞാൻ എന്ത് പറയേണ്ടു? കനാന്യരും ദേശനിവാസികളൊക്കെയും കേട്ടിട്ട് ഞങ്ങളെ ചുറ്റുവളഞ്ഞു. ഭൂമിയിൽ നിന്ന് ഞങ്ങളുടെ പേർ മായ്ച്ചു കളയുകയല്ലോ. എന്നാൽ നീ നിന്റെ മഹത്തായ നാമത്തിന് വേണ്ടി എന്ത് ചെയ്യും എന്ന് യോശുവ പറഞ്ഞു. യഹോവ യോശുവയോട് അവരുടെ ചെയ്തത് എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എന്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. അവർ ശപഥാർത്ഥം എടുത്തിരിക്കുന്നു. അവർ മോഷ്ടിച്ച് മറവ് ചെയ്തു. തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ വെച്ച് അത് വെച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ ശപഥഗ്രസ്തരായി തീർന്നത് കൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വരുന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുകയില്ല. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ഇസ്രായേലെ, നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്നും നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ നിനക്ക് കഴിയുകയില്ല. എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കും. നിങ്ങൾ രാവിലെ ഗോത്രം ഗോത്രമായി അടുത്തു വരേണം. യഹോവ പിടിക്കുന്ന ഗോത്രം കുലം കുലമായി എടുത്ത് അടുത്തു വരേണം. യഹോവ പിടിക്കുന്ന കുലം കുടുംബം കുടുംബമായി എടുത്തു വരേണം. യഹോവ പിടിക്കുന്ന കുടുംബം ആളാം പ്രതി എടുത്തു വരേണം. ശപഥാർത്ഥിത വസ്തുക്കളോട് പിടിക്കപ്പെടുന്നവനെയും അവനുള്ള സകലത്തെയും തീയിലിട്ടിട്ട് കളയണം. അവൻ യഹോവയുടെ നിയമം ലംഘിച്ചു, ഇസ്രായേലിൽ വർഷത്തം പ്രവർത്തിച്ചിരിക്കുന്നു. അങ്ങനെ യോശുവ അധികാലത്തെ എഴുന്നേറ്റും ഇസ്രായേലിനെ ഗോത്രം ഗോത്രമായി വരുത്തി യഹൂദ ഗോത്രം പിടിക്കപ്പെട്ടു. അവൻ യഹൂദ ഗോത്രത്തെ കുലം കുലമായി വരുത്തി സഹ്യകുലം പിടിക്കപ്പെട്ടു. അവർ സഹ്യകുലത്തെ കുടുംബം കുടുംബമായി വരുത്തി ശബ്ദി പിടിക്കപ്പെട്ടു. അവന്റെ കുടുംബത്തെ ആളാം പ്രതിയായി വരുത്തി. യഹൂദ ഗോത്രത്തിൽ സേരഹിന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകനായ ഖാൻ പിടിക്കപ്പെട്ടു. യോശുവ ഖാനോട് മകനെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത അവനോട് ഏറ്റുപ്രക, നീ എന്ത് ചെയ്തു എന്ന് പറക, എന്നോട് മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞു. ആ ഖാൻ യോശുവയോട്, ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് പിഴച്ചു, ഇന്നത് ചെയ്തിരിക്കുന്നു സത്യം. ഞാൻ കൊള്ളയുള്ള കൂട്ടത്തിൽ വിശേഷമായൊരു ബാബിലോന്യ മേലക്കിയും 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള ഒരു പെൺകട്ടിയും കൊണ്ട് മോഹിച്ചെടുത്തു. അവ എന്റെ കൂടാരത്തിന്റെ നടുവിൽ നിലത്ത് ഒഴുക്കിട്ടിരിക്കുന്നു, വെള്ളിയടിയിലാകുന്നു എന്ന് പറഞ്ഞു. യോശുവ ദൂതന്മാരെ അയച്ചു, അവൻ കൂടാരത്തിൽ ഓടിച്ചെന്നു. കൂടാരത്തിൽ അതും അടിയിൽ വെള്ളിയും കുഴിച്ചിട്ടിരിക്കുന്നത് കണ്ടു. അവർ അവയെ കൂടാരത്തിൽ നിന്ന് എടുത്ത് യോശുവയുടെയും എല്ലാ ഇസ്രായേൽ മക്കളുടെയും അടുക്കൽ കൊണ്ടുവന്നു, യോശുവയുടെ സന്നിധിയിൽ വെച്ചു. അപ്പോൾ യോശുവയും എല്ലാ ഇസ്രായേലും കൂടെ സേരഹിന്റെ പുത്രനായ ആഖാനെ വെള്ളി മേലങ്കി പൊൻകട്ടി അവന്റെ പുത്രന്മാർ പുത്രിമാർ അവന്റെ കാള കഴുത ആട് കൂടാരം എന്നിങ്ങനെ അവനുള്ള സകലവുമായി ആഖേർ താഴ്വരയിൽ കൊണ്ടുവന്നു. കൊണ്ടുപോയി, നീ ഞങ്ങളെ വലച്ചത് എന്തിന്? യഹോവ ഇന്ന് നിന്നെ വലയ്ക്കും എന്ന് യോശുവ പറഞ്ഞു. പിന്നെ ഇസ്രായേൽ എല്ലാവരും അവനെ കല്ലെറിഞ്ഞു, അവരെ തീരിട്ടുകളയുകയും കല്ലെറിയുകയും ചെയ്തു. അവന്റെ മേൽ അവന്റെ ഒരു വലിയ കൽക്കൂർന്ന് കൂട്ടി, അത് ഇന്നു വരെയും ഇരിക്കുന്നു. ഇങ്ങനെ യഹോവയുടെ ഉഗ്രകോപം മാറി. അതുകൊണ്ട് ആ സ്ഥലത്തിന് അകുർത്താഴ്വര ഇന്ന് ഇന്നു വരെയും പേർ വരുന്നു. അനന്തരം യഹോവ യോശുവയോട് അരുളിച്ചത്, ഭയപ്പെടരുത്, വിഷാദിക്കുകയും അരുത്. പഴജനത്തെ ഒക്കെയും കൂട്ടി പുറപ്പെട്ട് ഹായിലേക്ക് ചെല്ലുക. ഞാൻ ഹായി രാജാവിനെയും അവന്റെ ജനത്തെയും പട്ടണത്തെയും ദേശത്തെയും നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. യെരിഹാവിനോടും അതിന്റെ രാജാവിനോടും ചെയ്തതുപോലെ നീ ഹായിയോടും അതിന്റെ രാജാവിനോടും ചെയ്യണം. എന്നാൽ അതിലെ കൊള്ളയെയും കന്നുകാലികളെയും നിങ്ങൾക്ക് എടുത്തുകൊള്ളാം. പട്ടണത്തിന്റെ ഭാഗത്ത് തടിയിരിപ്പാകണം. അങ്ങനെ യോശുവയും പഴജനമൊക്കെയും ഹായിലേക്ക് പോകുവാൻ പുറപ്പെട്ടു. പരാക്രമശാലികളായ 30,000 പേരെ യോശുവ തിരഞ്ഞെടുത്തു. രാത്രിയിലയച്ചു. അവരോട് കൽപ്പിച്ചതെന്നാൽ നിങ്ങൾ പട്ടണത്തിന്റെ പിൻഭാഗത്ത് പതിയിരിക്കണം. പട്ടണത്തോടേറെ അകലാതെ എല്ലാവരും ഒരുങ്ങിയിരിപ്പിൻ. ഞാനും എന്നോടുകൂടെയുള്ള സകല ജനവും പട്ടണത്തോടടുക്കും. അവർ മുമ്പിൽ നിന്നത്തെ പോലെ ഞങ്ങളെ നേരെ പുറപ്പെട്ടു വരുമ്പോൾ ഞങ്ങൾ അവരുടെ മുമ്പിൽ നിന്നോടും. അവർ ഞങ്ങളെ പിന്തുടർന്ന് പട്ടണം വിട്ട് പുറത്താകും. അവർ മുമ്പിലെ പോലെ നമ്മുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും എന്ന് അവർ പറയും. അങ്ങനെ ഞങ്ങൾ അവരുടെ മുമ്പിൽ നിന്ന് ഓടും. ഉടനെ നിങ്ങൾ പതിയിരിപ്പിൻ എന്ന് എഴുതേറ്റ് പട്ടണം പിടിക്കണം. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. പട്ടണം പിടിച്ച ശേഷം നിങ്ങൾ അതിനെ കീവെക്കണം. യഹോവയുടെ കൽപ്പന പ്രകാരം നിങ്ങൾ ചെയ്യണം. സൂക്ഷിച്ചുകൊള്ളുവീൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ യോശുവ അവരെ അയച്ച് അവർ പതിയിരിപ്പിനിരുന്നു. ബേഥേലിനും ഹായിക്കും മധ്യേ ഹായിക്ക് പടിഞ്ഞാറ് അമർന്നു. യോശുവ രാത്രിയിൽ ജനത്തിന്റെ ഇടയിൽ താമസിച്ചു. യോശുവ അധികാലത്ത് എഴുന്നേറ്റ് ജനത്തെ പരിശോധിച്ചു. അവനും ഇസ്രായേൽ മൂപ്പന്മാരും ജനത്തിനു മുമ്പായി ഹായിക്ക് എന്നു. അവനോടുകൂടെ ഉണ്ടായിരുന്ന പടജനമൊക്കെയും പുറപ്പെട്ട് എടുത്തി എന്നു. പട്ടണത്തിന്റെ മുമ്പിലെത്തി ഹായിക്ക് വടക്കേ പാളയമിറങ്ങി. അവർക്ക് ഹായിക്കും മധ്യേ ഒരു താഴ്വരയുണ്ടായിരുന്നു. അവൻ ഏകദേശം 5,000 പേര് തെരഞ്ഞെടുത്തെടുത്തിനും ഹായിക്കും മധ്യേ പട്ടണത്തിന് പടിഞ്ഞാറ് പതിയിരുത്തി. അവർ പട്ടണത്തിന് വടക്കുപടജനമായ സൈന്യത്തെയൊക്കെയും പട്ടണത്തിന് പടിഞ്ഞാറും പതിയിരിപ്പുകാരെയും നിർത്തി. യോശുവ രാത്രി താഴ്വരയുടെ നടുവിലേക്ക് പോയി. ഹായി രാജാവ് അത് കണ്ടപ്പോൾ അവനും നഗരവാസികളുമായ അവന്റെ സൈന്യമൊക്കെയും ബന്ധപ്പെട്ട് എഴുന്നേറ്റ് നിശ്ചയിച്ചിരുന്ന സമയത്ത് സ്വഭൂമിയിൽ നിന്ന് ഇസ്രായേലിന്റെ നേരെ പടക്കി പുറപ്പെട്ടു. പട്ടണത്തിന്റെ പിൻവശത്ത് തനിക്ക് വിരോധമായി പതിയിരിപ്പുണ്ട് എന്നാണ് അവർ അറിഞ്ഞില്ല. യോശുവയും എല്ലാ ഇസ്രായേലും അവരോട് തോറ്റഭാവത്തിൽ മരുഭൂമി വഴിയായി ഓടി. അവരെ പിന്തുടർന്ന് പട്ടണത്തിലെ ജനത്തെയൊക്കെയും വിളിച്ചുകൂട്ടി അവർ യേശുവായ പിന്തുടർന്ന് പട്ടണം എടുത്തു. പുറത്തായി ഹായലും ബഥേലിലും ഇസ്രായേലിന്റെ പിന്നാലെ പുറപ്പെടാതെ ഒട്ടും ശേഷിച്ചില്ല. അവർ പട്ടണം തുറന്നിട്ട് ഇസ്രായേലിനെ പിന്തുടർന്നു. അപ്പോൾ യഹോവ യേശുവായോട്, നിന്റെ കയ്യിലുള്ള കുന്തം ഹായ്ക്ക് നേരെ ചെന്തുക, ഞാൻ അത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്നാരോളി ചെയ്തു. അങ്ങനെ യോശുവ തന്റെ കയ്യിലുള്ള കുന്തം ഹായ്ക്ക് നേരെ ഏന്തി. അവൻ കൈനീട്ടിയ ഉടനെ പതിയിരിപ്പുകാർ തങ്ങളുടെ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റോടി പട്ടണത്തിൽ കയറി അത് പിടിച്ചു. ക്ഷണത്തിൽ പട്ടണത്തിന് ദീപിച്ചു. ഹായ് പട്ടണക്കാർ പുറകോട്ട് നോക്കിയപ്പോൾ പട്ടണത്തിൽ പുകാകാശത്തേക്ക് പൊങ്ങുന്നത് കണ്ടു. അവർക്ക് ഇങ്ങോട്ടോ അങ്ങോട്ടോ ഓടുവാൻ കഴിവില്ലാതെയായി. മരുഭൂമി വഴിയായി ഓടിയ ജനം തങ്ങളെ പിന്തുടർന്ന് നേരെ തിരിഞ്ഞു. പതിയിരിപ്പുകാർ പട്ടണം പിടിച്ചു. ജനത്തില് പട്ടണത്തിലെ പുക മയലോട്ട് പൊങ്ങുന്നു എന്ന് യോശുവയും എല്ലാ ഇസ്രായേലും കണ്ടപ്പോൾ മടങ്ങി വന്നു. പട്ടണക്കാരെ വെട്ടി മറ്റവരും പട്ടണത്തിൽ നിന്നു അവരുടെ നേരെ പുറപ്പെട്ടു. ഇങ്ങനെ ഇസ്രായേലർപ്പുറത്തും അപ്പുറത്തും നടുവിലുമായി ഒരുത്തിനും ശേഷിക്കുകയോ വഴിപ്പോവുകയോ ചെയ്യാതെ വണ്ണം അവരെ വെട്ടിക്കളഞ്ഞു. ഹായ് രാജാവിന് അവർ ജീവനോടെ പിടിച്ച് യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നു. ഇസ്രായേൽ തങ്ങളെ പിന്തുടർന്ന ആ ഈ പട്ടണക്കാരെ ഒക്കെയും ഇടിമ്പ്രദേശത്ത് മരുഭൂമിയിൽ വെച്ച് കൊന്നു തീർക്കുകയും അവർ പൊട്ടുകയാതെ എല്ലാവരും വാളിന്റെ വയച്ചലയാൽ വീണൊടുങ്ങുകയും ചെയ്ത ശേഷം ഇസ്രായേലൊക്കെയും ഹായിലേക്ക് മടങ്ങി ചെന്ന വാളിന്റെ വയച്ചലയാൽ അതിനെ സംഹരിച്ചു. അന്ന് പുരുഷന്മാരും സ്ത്രീകളുമായി വീണൊടുങ്ങിയവർ ആകെ 12,000 പേർ. ഹായി പട്ടണക്കാർ എല്ലാവരും തന്നെ ഹായി പട്ടണക്കാരെ ഒക്കെ നിർമൂലമാക്കും വരെ കുന്തമേന്തിയ കൈ യോശുവ പിൻവലിച്ചില്ല. യഹോവ എഴുതോട് കൽപ്പിച്ച വചനപ്രകാരം ഇസ്രായേൽ പട്ടണത്തിലെ കന്നുകാലികളെയും കൊള്ളയെയും തങ്ങൾക്കായി തന്നെ എടുത്തു. പിന്നെ യോശുവ ഹായിട്ടു സദാകാലത്തേക്ക് ഒരു മൺകുന്നും ശിനഭൂമിയുമാക്കി തീർന്നു. അത് ഇന്നുവരെയും അങ്ങനെ കിടക്കുന്നു. ഹായി രാജാവിനെ അവൻ സന്ധ്യ വരെ ഒരു മരത്തിൽ തൂക്കി. സൂര്യൻ അസ്തമിച്ചപ്പോൾ യോശുവയുടെ കൽപ്പന പ്രകാരം ശവമരത്തിൽ നിന്നിറക്കി പട്ടണവാതിൽ തീർത്തു ഇടുകയും അതിന്മേൽ ഇന്നു വരെ നിൽക്കുന്ന ഒരു വലിയ കൽക്കുന്ന ഉണ്ടാക്കുകയും ചെയ്തു. അനന്തരം യോശുവ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ഏബാൽ പർവ്വതത്തിൽ ഒരു യാഗപീഠം പണിതു. യഹോവയുടെ ദാസനായ മോശ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചതുപോലെയും മോശയുടെ രാജപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെയും ചെത്തുകയോ ഇരുമ്പ് തൊടുവിക്കുകയോ ചെയ്യാത്ത കല്ലുകൊണ്ടൊരു യാഗപീഠം തന്നെ അവർ അതിന്മേൽ യഹോവയുടെ ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും അർപ്പിച്ചു. മോശ എഴുതിയിരുന്ന ന്യായപ്രമാണത്തിന്റെ ഒരു പകർപ്പ് അവൻ അവിടെ ഇസ്രായേൽ മക്കൾ കാണുകയെ ആ കല്ലിന്മേൽ എഴുതി. എല്ലാ ഇസ്രായേലും അവരുടെ മൂപ്പന്മാരും പ്രമാണികളും ന്യായപ്രമാധിപന്മാരും യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരുടെ മുമ്പാകെ സ്വദേശിയും പ്രദേശിയും ഒരു പോലെ പെട്ടകത്തിന് ഇപ്പുറത്തും അപ്പുറത്തും നിന്നു. അവരിൽ പാതി പേർ ഗെരീസീം പർവ്വതത്തിൽ വശത്തും പാതി പേർ ഏബാൽ പർവ്വതത്തിൽ വശത്തും നിന്നു. അവർ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണമെന്ന് യഹോവയുടെ ദാസനായ മോശ മുമ്പ് കൽപ്പിച്ചിരുന്നത് പോലെ തന്നെ അതിനുശേഷം അവർ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതും അനുഗ്രഹവും ശവവുമായ ന്യായപ്രമാണ വചനങ്ങളെല്ലാം വായിച്ച് മോശ കൽപ്പിച്ച സകലത്തിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇസ്രായേൽ സഭ മുഴുവനും അവരോടുകൂടെ വന്നിരുന്നു. പരദേശികളും കേൾക്കെ യോശുവ മോശ കൽപ്പിച്ച സകലത്തിലും യാതൊന്നും വായിക്കാതെ വിട്ടുകളഞ്ഞില്ല. ദൈവമേ സ്തുതി എനിക്ക് യോഗ്യമാകുന്നു. പറയുന്നു
പിതാവിനും പുത്രനും വിശുദ്ധുള്ള റൂഹായിക്ക് സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉച്ചാന ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച നടത്തിവരുന്ന അനുഗ്രഹീതമായ ഈ സിനിമോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയോട് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിപ്പാനും ദൈവത്തെ ആരാധിപ്പാനും ദൈവശബ്ദം കേൾപ്പാനും നമുക്ക് ആയുസ്സും ആരോഗ്യവും നമ്മളെ കൂട്ടി വരുത്തിയ തമ്പുരാനെ ഭക്തിയോടുകൂടി ആരാധിപ്പാൻ തക്കവണ്ണം ഇടയായി തീരണം. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ള എല്ലാ പിതാക്കന്മാരെയും വളരെ സ്നേഹപൂർവ്വം ഉറക്കുന്നു. അവരുടെ പ്രാർത്ഥനയിൽ ശരണപ്പെടുകയും ചെയ്യുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകിച്ച് സെന്റോസ് പള്ളിയിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന മാമനച്ചൻ, ഇന്നത്തെ തിരുവചന ധ്യാന നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളി അങ്കണത്തിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ഭക്തിയോടും ശ്രദ്ധയോടും വീക്ഷിക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കൂട്ടായ്മ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധ
സഹായിക്കണമേ. ഹലോ,
പ്രാർത്ഥന റിക്വസ്റ്റ് അവസരം തരാം. അല്ലെ, പെട്ടെന്ന് പറഞ്ഞോളൂ. എല്ലാവരെയും വളരെ സ്നേഹാദരോടുകൂടി ധന്യവാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ 89-ാമത്തെ ഗീതം, യഹോവ എന്റെ ഇടയനാകുന്നു എനിക്ക് പോട്ടുണ്ടാവുകയില്ല എന്ന ഏറ്റവും അനുഗ്രഹീതമായ സങ്കീർത്തനത്തിന്റെ കാവ്യാത്മകമായ തലത്തിൽ കൂടി വെളിപ്പെടുത്തിയിട്ടുള്ള ഈ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഈ സുവിശേഷ ഗീതങ്ങളിലെ 89-ാമത്തെ ഗീതം.
യാതന്നാദൈവമെന്നിടയനഹോ
പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി. തലസ്ഥകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനാദ്യനുമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി. ദൈവവേലേ പരിശുദ്ധനാകുന്നു. ർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ശക്തിയോടും അതിർത്തിയില്ലാത്ത മഹത്വത്തോടും കൂടെ കവറിൽ നിന്നേറ്റ് അന്ധകാരത്തിലിരുന്ന സർവ്വസൃഷ്ടികളെയും പ്രകാശിപ്പിച്ചു. കന്നികളുടെ വ്രതമുദ്രയ്ക്ക് പങ്കു വരാതെ നീ അവളുകളുടെ ഭൂമിയിൽ ജനിച്ചത് മൂലം കബറിന്റെ മുദ്രയ്ക്ക് ഇളക്കം വരാതെ ഉയർത്തുന്നേൽത്തെ സർവസൃഷ്ടികളെയും വിസ്മയിപ്പിച്ചു. നിന്റെ സഭയെയും അതിന്റെ മക്കളെയും നിന്റെ ഉയർത്തുന്നേൽപ്പിൽ സന്തോഷിപ്പിക്കണമേ. രക്ഷിതാവേ, നിന്റെ ഉയർത്തുന്നേൽപ്പിൽ ആകാശവും ഭൂമിയും സന്തോഷത്തെ ധരിച്ചു. മരണവും സാധാനവും പാതാളവും ലജിച്ചു. മരണത്തിന്റെ അധികാരം മാഞ്ഞുപോയി. ഇറയന്മാരും മലാഹുമാരും നിനക്ക് സ്തുതി പാടി. മനുഷ്യർക്കും രക്ഷ പ്രാപിച്ചു. നഷ്ടപ്പെട്ടു പോയ പ്രതി സാധ്യതകൾ ലഭിച്ചു. കർത്താവ്, അന്യായത്തിന്റെ കെട്ടുകളെ ഞങ്ങൾ നഴിക്കേണമേൻ. സ്വർഗീയ സൈന്യങ്ങളോടുകൂടെ നിനക്ക് സ്തുതി പാടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേൻ. കർത്താവേ, എന്റെ സ്ലേവായ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന എന്റെ സഭയെ വിശ്വാസത്തിന്റെ പാറമേൽ സ്ഥിരപ്പെടുത്തണമേൻ. അതിലെ ആചാര്യന്മാരിൽ ഐക്യം വർദ്ധിപ്പിക്കണമേൻ. അതിന്റെ പ്രതികളുടെ ശബ്ദം സോപ്പന്മാരുടെ ശബ്ദങ്ങൾ പോലെ മുഴങ്ങുമാറാക്കണമേൻ. നിന്നെ ഏത് പറഞ്ഞിട്ടുള്ള വാങ്ങിപ്പോയവരെ നിന്റെ വലതുഭാഗത്ത് നിർത്തേണമേൻ. വെള്ളവസ്ത്രം ധരിച്ചുരാ മാലാഹുമാർ കബറിന്റെ അടുക്കൽ നിൽക്കുന്നത് കാവൽക്കാർ കണ്ടിട്ട് അവർ ഒളിച്ചോടിപ്പോയി. നിങ്ങൾ അവനെ കബറടക്കം ചെയ്ത് കബറിന്റെ വാതുക്കൽ കല്ലിനെ ഉരുട്ടി വെച്ച് മുദ്രയും കുത്തിയിട്ട് അവൻ ഇതാമിനെ പോലെ പോയി എന്ന് അഭ്യസിച്ചുകൊണ്ട് അവർ ഉസ്ലേമിലേക്ക് പ്രവേശിച്ചു. കർത്താവേ, അവസാന തീർത്ഥനാളിൽ ഞങ്ങൾ മഹത്വത്തിന്റെ ഉള്ള നിലയങ്ങൾ ധരിപ്പാനും നിന്റെ മഹത്വത്തെ കാണുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്റെ ഉയർന്ന നേരത്തിന്റെ ദിവസത്തിൽ നിന്റെ ജനങ്ങളുടെ മേൽ നിന്റെ കർണങ്ങളെ ചൊരിയണമേ. രാമം പോലും നിന്റെ വേദപ്രമാണങ്ങൾ ധ്യാനിക്കാനും നിന്റെ കൃപകളെ കുറിച്ച് നിനക്ക് സ്തോത്രം ചെയ്യുവാനും ഞങ്ങളുടെ ഹൃദയ കർണങ്ങളെ പ്രകാശിപ്പിക്കണമേ. ജയ നൽകുന്നതായ നിന്റെ സ്ലീവായ ഞങ്ങളെ നീ ആയുധം ധരിപ്പിക്കണമേ. നിന്റെ സ്ലീവായ ശക്തിയാൽ നിന്റെ ജനങ്ങളിൽ നിന്ന് ശിക്ഷകളെയും ക്രോധങ്ങളെയും സർവദ്രങ്ങളെയും നീക്കുകളയണമേ. വലിയ ശക്തിയോട് കവറുകൾ നേരിട്ടതിനും ബലവാനും മഹത്വവും ജയം ധരിക്കുന്നവയും പാതാളത്തിന്റെ ഉയർന്ന കോട്ടകളെ എല്ലാം ഇടിച്ചു പൊളിക്കുകയും അതിലടക്കപ്പെട്ടിരുന്ന മനുഷ്യർഗത്തെ സ്വാതന്ത്ര്യപ്പെടുത്തി പുറപ്പെടുവിക്കുകയും ചെയ്തനായ ദേവപുത്ര, ഞങ്ങളെ എല്ലാവരെയും അഴിവില്ലാത്ത സന്തോഷത്തിന് യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾക്ക് കരുണയും പാപമോചനവും സമാധാനവും ഉണ്ടാകുമാറാക്കണമേ. നീ രക്ഷിച്ചിട്ടുള്ള നിന്റെ സഭയെ വരികളൊന്നും രക്ഷിക്കണമേ. നിന്റെ ശരണത്തിന്മേൽ മരിച്ച് നിന്റെ മൗത്ത് പ്രത്യക്ഷിക്ക് കാത്തിരിക്കുന്നവരായ തല വാങ്ങിപ്പോരെയും പ്രകാശത്തിന്റെ ഭവനങ്ങൾ നീ വസിക്കുമാറാക്കണമേ.
പ്രിയ ദൈവത്തിന്റെ പുനരുനാമത്തിന് മുഖത്ത് ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ മെസ്സിയായുടെ രക്ഷണീയമായ പുനരുത്ഥാനത്തെ പെരുന്നാളിന്റെ ശ്രേഷ്ഠമായ ഓർമ്മയെ ആഘോഷപൂർവം ആരാധനപൂർവം അനുഷ്ഠിച്ചതിന് ശേഷമുള്ള ഒന്നാമത്തെ ബുധനാഴ്ച നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. എല്ലാവർക്കും തുടക്കത്തിൽ തന്നെ കൃത്യമായ പുനരുത്ഥാനത്തിന്റെ ആശംസകൾ ഈ സമയത്ത് കൃത്യമായിട്ട് അറിയിക്കുന്നു. നമ്മുടെ വിശ്വാസം അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിലും സഭയെ സംബന്ധിച്ചോളമാണെങ്കിൽ തന്നെയും ലോകം കണ്ട ഏറ്റവും വലിയ സന്തോഷമാണ് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം. അതുവരെ രക്ഷയില്ലെന്ന് ചിന്തിച്ചിരുന്ന മനുഷ്യർ, അല്ലെങ്കിൽ സ്വർഗത്തെ പറ്റിയുള്ള സകല സങ്കല്പവും നഷ്ടപ്പെട്ട മനുഷ്യൻ, അല്ലെങ്കിൽ മരണത്തിന് ഏറ്റവും ഭീതികരമായ തല കണ്ട മനുഷ്യന് മരണത്തിനപ്പുറം ഒരു സാധ്യതയുണ്ടെന്നുള്ളു. മനുഷ്യനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ദുഃഖി വിഷമിപ്പിക്കുന്ന സംഗതി മരണം. പക്ഷെ മരണം ഒരു ഉറക്കമാണെന്നും മരണത്തിന് അന്ധകാര മുഖം കൂടി മാറ്റി അതൊരു പ്രകാശത്തിന്റെ അനുഭവമാണെന്നുള്ള ഒരു നൂതന യാഥാർത്ഥ്യം പ്രപഞ്ച തപസ്സിൽ ശക്തമായി തറച്ചിട്ടത് കർത്താവിന്റെ പുനരുത്ഥാനത്തിന് ശേഷമാണ്. അതുപോലെ ശേഷമാണ് എല്ലാ വിശുദ്ധന്മാരും മരിക്കാൻ ഇഷ്ടപ്പെട്ടത്, ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ ഇഷ്ടപ്പെട്ടത്. അപ്പൊ മരണം എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹമാണെന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും വലിയ സന്തോഷത്തിന്റെ പെരുന്നാളാണ് പുനരുത്ഥാനത്തിന്റെ പെരുന്നാളെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. തീർച്ചയായിട്ടും ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ ആ ഒരു ആഘോഷം എന്നും ലോകത്തിന്റെ നിറയിൽ നിലനിൽക്കുന്നു. ഇപ്പോഴും നമ്മൾ ആ സന്തോഷത്തിലും ആഘോഷത്തിലും ക്രിസ്തുവിനൊപ്പം പങ്കാളികളാകുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് ഈ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ പറ്റിയും അതുപോലെ തന്നെ മനുഷ്യൻ മരിച്ചു പോകുന്ന മനുഷ്യന് ക്രിസ്തുവിൽ മരിക്കുന്ന മനുഷ്യനുണ്ടാകുന്ന സാധ്യതയെ പറ്റിയും ഒക്കെ വളരെ കാര്യമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ഒരു 50 ദിവസം നമ്മളൊരു ആത്മീയ തീർത്ഥയാത്രയിലായിരുന്നു. അല്ലെങ്കിൽ സെന്റ് തോമസ് പള്ളിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ എന്റെ മുന്നിലിരിക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കുകയാണ്. എല്ലാവർക്കും ഒരു ദിവസത്തിന്റെ പ്രകാശമൊക്കെ ആ നോക്കു നോക്കിയാണ്. പിന്നെ എനിക്ക് നിങ്ങളുടെ മുഖം കാണാൻ കഴിഞ്ഞില്ലെങ്കിലും പക്ഷെ നമ്മുടെ ഒരു ഗ്രാഫിക് പിക്ചർ വരയ്ക്കുമ്പോഴ് ആ താഴെ വരുമ്പം ഉയർന്നുയർന്ന വിശുദ്ധിയിലേക്ക് വളർത്തക്കവണ്ണമുള്ള ഒരു സ്ഥലങ്ങളിൽ ആകുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഈ നോമ്പും ഉപവാസവും ഭക്ഷണം വെടിഞ്ഞുള്ള നമ്മുടെ പ്രാർത്ഥനകളും ഒക്കെ നമ്മളിൽ പ്രയോജനമോ അല്ലെ അർത്ഥപൂർണമായി തീരുന്നത്. എനിക്ക് നോമ്പിനോട് അനുബന്ധിച്ച് ഒരാളൊരു വളരെ രസകരമായ ഒരു പിക്ചറാണ്. ഇതിങ്ങനെ ഒരു മാളത്തിൽ നിന്ന് എരി ഇങ്ങനെ പുറത്തിറങ്ങുക, ഇങ്ങനെ തലയൊക്കെ ഉയർത്തി ഇങ്ങനെ കൈയൊക്കെ പോക്കറ്റിൽ ഇങ്ങനെ പുറകിലൊക്കെ കെട്ടി മാളത്തിന് ഒരു പൂച്ചയിരിപ്പുണ്ട്. ഹലോ സീ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എരി പോകുന്നത്. അപ്പൊ ഈ വളരെ വിഷമനായിട്ട് ഈ പോച്ച ഈ താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അതിന്റെ മുകളിൽ ഒരു കമന്റ് എഴുതിയിട്ടുണ്ട്, ഈ നോമ്പൊന്ന് കഴിയിട്ട് നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന്. നോമ്പായത് നിന്റെ ഭാഗ്യം. ഈ നമ്മുടെ ഈ നോമ്പ് നോക്കുന്ന പലരും ഒക്കെ ചിന്തിക്കുന്നുണ്ടാകും ഒന്ന് കഴിയിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന്. അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ നോമ്പിനും ഈ കൂട്ടായ്മയ്ക്കും അല്ലെങ്കിൽ ഈ ആരാധന വൃത്തങ്ങൾക്കൊന്നും വലിയ അർത്ഥമില്ലാതെ പോകുന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ ഓരോ ഇത് കഴിയുമ്പോഴും നമ്മുടെ മനസ്സിലുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ മാറി ക്രിസ്തു ലോകത്തെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാനും അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്നേഹിക്കാനും ഒക്കെ ഉള്ള ഒരു ആന്തരിക ഔന്നിത്യത്തിലേക്ക് വളരുമ്പോഴാണല്ലോ നമ്മുടെ ഈ കൂട്ടായ്മയൊക്കെ അർത്ഥപൂർണമായി തീരുന്നത്, അനുഗ്രഹമായി തീരുന്നത്. അങ്ങനെ നമ്മുടെ ഈ പ്രത്യേകിച്ച് നമ്മുടെ ബുധനാഴ്ച കൂട്ടായ്മകൾ ഉൾപ്പെടെ നമ്മുടെ ആരാധനാ ജീവിതങ്ങളൊക്കെ നമ്മുടെ ആത്മീക സന്തോഷം സമൃദ്ധിയായിട്ട് വളരുവാൻ തക്കവണ്ണം ദൈവാത്മാവ് ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള പുനരുത്ഥാനത്തിന്റെ ആശംസകൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒന്ന് ഐസക്കച്ചനാണ്. വാസ്തവത്തിൽ മറ്റൊരു അച്ഛൻ പ്രസംഗിക്കാം എന്നാണ് ഏറ്റിരുന്നത്. പക്ഷെ ഇന്ന് രാവിലെ ഒരു രണ്ട് അരമണി ഒരു മണിക്കൂർ മുമ്പ് അച്ഛന് അസൗകര്യം പറഞ്ഞത് പെട്ടെന്ന് ഇവിടെ പോകേണ്ട ആവശ്യം വന്നു. ഞാൻ ഉടനെ അച്ഛനെ വിളിച്ചു, അച്ഛനെ ഇപ്പോഴും റെഡിയാണ്, ഏത് സമയത്ത് ആണെങ്കിലും മടിയൊന്നുമില്ലാതെ അച്ഛൻ താല്പര്യമായിട്ട് ഈ ശുശ്രൂഷയിലെ സംബന്ധിക്കുകയും ഇതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നുള്ളത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഞാൻ പ്രത്യേകിച്ച് അച്ഛനെ ഒന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാന ചുമതല വഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പ്രിയപ്പെട്ട ഐസക്കച്ചൻ. എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ഐസക്കച്ചനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ 129-ാമത്തെ നമുക്ക് സുപരിചിതമായ ഒരു പഴയ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 129-ാമത്തെ പാട്ട്, യേശുവിൻ നാമം എൻ മേശുവിൻ നാമം ജീവിതത്തിലേ
രക്ഷാകരമായ കഷ്ടാനുഭവത്തിന് ശേഷം പുനരുത്ഥാനത്തിന്റെ സന്തോഷം ലോകമൊക്കെയും ജാതി മതഭേദമന്യേ സന്തോഷപൂർവ്വം ആഘോഷിച്ചു വരുന്ന ഈ കാലയളവിൽ ഇന്ന് പ്രഭാതത്തിലെ അനുഗ്രഹീതമായ ചില ചിന്തകൾ പങ്കുവെക്കുവാൻ ദൈവം നിയോഗിച്ചതിൽ ഉള്ള സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവച്ചുകൊണ്ട് ഞാനൊരു വേദഭാഗം നിങ്ങളുടെ മുമ്പിൽ വായിക്കട്ടെ. 1 കൊരിന്ത്യലേഖനം 10-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യലേഖനം 10-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ടോടുവിൻ. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു, ഞാൻ പറയുന്നത് വിവേചിപ്പിൻ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിന്റെ അംശികൾ ആകുന്നുവല്ലോ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസികളുടെ സമൂഹമേ, വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ക്രിസ്തുയേശുവിന്റെ സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട രാജശേഷൻ ഓർമ്മപ്പെടുത്തി എല്ലാവരുടെയും മുഖത്തൊരു സന്തോഷം. രണ്ട് രീതിയിൽ സന്തോഷം ഉണ്ടാകാം. ക്രിസ്തുവിന്റെ ഉത്ഥാന പെരുന്നാളിന്റെ സന്തോഷം, അത് ഈ ഒരാഴ്ചക്കാലം നമ്മൾ പരസ്പരം കാണുമ്പോഴും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ നമ്മൾ പറയും സത്യമായും അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതൊരു സന്തോഷത്തിന്റെ ആധ്യാത്മിക വശമാണെങ്കിൽ 50 ദിവസത്തെ ഭക്ഷണക്രമങ്ങൾക്ക് കടിഞ്ഞാണ് പൊട്ടിച്ച് വീണ്ടും എന്തൊക്കെ കഴിക്കാതിരുന്നോ അതൊക്കെ വീണ്ടും വളരെ താല്പര്യപൂർവ്വം കഴിക്കാൻ പറ്റുന്ന ഒരവസരം. ഞാനും പെട്ടെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം, 1993 സെമിനാരിയിൽ ചെന്നപ്പോഴാണ് ഈ 50 നോമ്പിന് ഉപവസിച്ചുള്ള ഒരു ശീലം നിർബന്ധമായിട്ട് എന്റെ ജീവിതത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. അതിനു മുമ്പ് വീട്ടിൽ നോമ്പുകാലമൊക്കെ ഉണ്ടെങ്കിലും ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭിക്കില്ല എന്ന വാസ്തവം ഒഴികെ ഉപവാസത്തിനൊന്നും വലിയ പ്രസക്തിയൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ ക്രമപ്പെടുത്തിയിട്ടില്ല. ആദ്യത്തെ 2-ോ 3-ോ 4-ോ ദിവസം ഇതൊരു വലിയ പ്രയാസമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് രാവിലെ നമ്മുടെ മനസ്സിന് ഒരു ആസക്തി ഉണ്ട്, രാവിലെ ഭക്ഷണം കിട്ടും. അപ്പൊ കുറച്ചു ദിവസം കൊണ്ട് ചില ധ്യാന ചിന്തകളിലൂടെ ഞാൻ കേട്ടത്, ഇന്ന് ഭക്ഷണം ലഭിക്കയില്ല എന്ന് മനസ്സിനെ നേരത്തെ ക്ലിപ്തപ്പെടുത്തിയാൽ രാവിലെ നമ്മുടെ വിശപ്പിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അങ്ങനെ തീരുമാനമെടുക്കാത്തിടത്തോളം അങ്ങനെയൊരു നിയന്ത്രണ രേഖ നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെന്നുമില്ല. അത് കഴിഞ്ഞ് 50 ദിവസവും മുമ്പോട്ട് പോവുകയോ 93 മുതൽ ഈ വർഷം വരെയും അത് തെറ്റാതെ കൊണ്ടുപോകാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അത് സാധിക്കുന്നുമുണ്ട്. ആരൊക്കെ വിചാരിക്കുന്നു അവർക്കെല്ലാം സാധിക്കും. എന്നാൽ ഈ 50 ദിവസം കഴിഞ്ഞു കഴിയുമ്പം നമുക്ക് ഈ ഭക്ഷണ പദാർത്ഥങ്ങളോടുള്ള ആസക്തി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഒരു ജീവിതത്തിലൊരു അനുഭവം പറയാം. ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തോടിന് തൊട്ടടുത്ത് കോളർ വെച്ച ഒരു പ്രായമായ മനുഷ്യന്റെ എംബ്ലമുള്ള ഒരു സെന്റർ ഉണ്ട്. പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി, KFC അല്ലെങ്കിൽ കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ. ഞാനത് തിരുത്തി വായിക്കാറുണ്ട്, കൊല്ലം ഫ്രൈഡ് ചിക്കൻ. എൻ്റെ തല കൊല്ലമായതുകൊണ്ടാണ്, അത് വെറുതെ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നു. പക്ഷേ അത് നോമ്പില്ലാത്ത സമയങ്ങളിലൊക്കെ ആ ബിൽഡിങ്ങിനകത്തുനിന്ന് കയറണമെന്ന് വെറുതെയെങ്കിലും ഞാൻ ആഗ്രഹിക്കാറുണ്ടെങ്കിൽ, ഒരു ആദ്യത്തെ 5 ദിവസം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനെ നോക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ആസക്തി ഒന്നും തോന്നിയില്ല. കാര്യം മനസ്സിൽ ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തെ നമുക്ക് നിയന്ത്രിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും സാധിക്കും. ഈ 50 നോമ്പ് കഴിഞ്ഞപ്പം ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അദ്ദേഹം എന്നെ വിളിച്ചതുപോലെ എന്നോട് തോന്നി. ഞാൻ പറഞ്ഞു സമയം കിട്ടുമ്പോൾ ഞാൻ വരാം എന്നറിയാതെ മനസ്സുകൊണ്ട് പറഞ്ഞിട്ടാ വന്നെ. അപ്പൊ നമ്മള് ഒരു കടിഞ്ഞാണിനെ അഴിച്ചുവിട്ട ഒരു സന്തോഷവും ഒരു പക്ഷേ ഉണ്ടായേക്കാം. പോകട്ടെ, ഞാൻ ആ ഭാഗത്തേക്കല്ല പോകുന്നത്. ക്രിസ്തു പെസഹായിലൂടെ നമുക്ക് കാണിച്ചു തന്നത് സ്വന്തം ജീവിതത്തെ കയ്യിലെടുത്ത് പറയുകയാണ്, ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം, നിങ്ങൾക്ക് ഇത് ഭക്ഷിക്കാം, ഇത് പാനം ചെയ്യാം, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ഇപ്രകാരം ചെയ്യണം. യഥാർത്ഥത്തിൽ ക്രൈസ്തവ സഭയുടെ അനുഗ്രഹീതമായൊരു പുതിയ ഉടമ്പടിയുടെ തുടക്കമാണ് ക്രിസ്തു അന്ന് സ്വയം പ്രഖ്യാപനത്തിലൂടെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നത്. അത് പിറ്റേ ദിവസം അല്പം കൂടി നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായൊരു രീതിയിൽ വേദന കൊണ്ട് പിടയുന്ന ഒരു മനുഷ്യ ശരീരം നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞുകൊണ്ട് പാപയാഗമായി കാൽവറിയിൽ മാറ്റപ്പെട്ടു. അത് കഴിഞ്ഞു മൂന്നാം ദിവസം അതിലും അത്ഭുതകരമായ ഒരു കാര്യം ചെയ്തു. ഒരു മനുഷ്യനും ഈ മരണവേദന അനുഭവിച്ച് മരിച്ച ആരും സ്വയം ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടില്ലാത്ത ഒരു ലോകത്ത് മരണത്തെ ജയിച്ച ഒരു ക്രിസ്തുവിനെയാണ് പുനരുത്ഥാന ജീവിതത്തിലൂടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആരാധിക്കുന്ന ആ കുരിശിൽ, അല്ലെങ്കിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാധന സൂചക വസ്തുവായി ഉപയോഗിക്കുന്ന കുരിശിൽ, ക്രിസ്തു ഉള്ള കുരിശിനേക്കാൾ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ജീവിതത്തിന് മുഖാന്തരമായി, നമ്മുടെ ജീവിതത്തിന് മുഖാന്തരമാക്കാൻ പറ്റുന്ന ഒരു ചൂടടയാളമായ കുരിശിനെ കാണിച്ചു തരുന്നതും, കുരിശിനെ നമ്മൾ ഒരു ഒരു പ്രതീകമായി ആരാധനാലയത്തിലും നമ്മുടെ ജീവിതത്തിലും ക്രമപ്പെടുത്തുന്നതും. എന്തുമാകട്ടെ, ഇങ്ങനെ അർപ്പിക്കപ്പെട്ട ശരീരം, ദൈവം സ്വയം മനുഷ്യനായി ജീവിതത്തിൽ മനുഷ്യന്റെ എല്ലാ ജീവിതക്രമങ്ങളും കാണിച്ച് ദൈവ അംശത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി, അതിനുശേഷം ജീവിതത്തിനൊരു പുതിയ ദിശാബോധം നൽകിക്കൊണ്ട് ക്രൈസ്തവ ചരിത്രത്തിൽ, അല്ലെങ്കിൽ ക്രൈസ്തവരെന്ന പേര് വിളിക്കാൻ പറ്റുന്ന അന്ത്യോക്യയിൽ ആരംഭം കുറിച്ച ഒരു സമൂഹം, ഒരു ജീവിത ശൈലിയുള്ള ഒരു സമൂഹം, അതിനെയാണ് പിൽക്കാലത്ത് സഭയെന്ന്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരം എന്നൊക്കെ നമ്മൾ വിളിക്കാൻ തുടങ്ങിയത്. ഞാൻ ഈ അടുത്ത സമയത്ത് കുറച്ച് പേരോട് വെറുതെ ചോദിച്ചു, ദേവാലയ പശ്ചാത്തലത്തിലൊന്നുമല്ല, യാത്രയിലും അപരിചിതമായ സ്ഥലത്തൊക്കെ വെച്ച് വെറുതെ ചോദിക്കേണ്ടി വന്നു. കാര്യം ഞാൻ കോളർ ഉപയോഗിച്ചുകൊണ്ട് പോയ സമയം ചിലപ്പോൾ ഒന്ന് ചോദിക്കും. വളരെ താല്പര്യത്തോടെ നമ്മളെ ഈ രാജ്യം ബഹുമാനിക്കാറുണ്ട്. ഈ ക്ലർജി കോളറൊക്കെ വെച്ചുകൊണ്ട് പോയാൽ, ഒരു പക്ഷേ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് പോയാൽ, അസ്സലാം അലൈക്കും, ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തും ഞാൻ വെള്ളവസ്ത്രം പുറത്തോട്ടിറങ്ങുന്ന ദിവസമെല്ലാം എനിക്ക് അസ്സലാം അലൈക്കും കിട്ടാറുണ്ട്. ഞാനും ആ മടിയൊന്നും കൂടാതെ പറയാറുണ്ട്, ഓ അലൈക്കും അസ്സലാം. അത് പറഞ്ഞ് അവർ സന്തോഷിച്ച് അവർ പോവുകയും ചെയ്തു. അപ്പം പിന്നെ പരിചയപ്പെടേണ്ട കാര്യം വരത്തില്ല. അതേസമയം ഞാൻ അല്ല ക്രിസ്ത്യാനി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ചോദ്യം ഉണ്ടാകും, അവന്റെ മനസ്സിൽ ഒരു ഈർഷ്യ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചിലപ്പോഴൊക്കെ രക്ഷപ്പെട്ടു പോകാറുണ്ട്. വെളിപ്പെടുത്താൻ പറ്റാഞ്ഞിട്ടല്ല, അതിന്റെ ആവശ്യം അവിടെ ഇല്ല. എന്നാൽ ഈ ക്രൈസ് ഒരു ദേവാലയം എന്ന പശ്ചാത്തലം സഭ എന്ന വാക്കിലൂടെ നമ്മൾ പ്രയോഗിക്കുമ്പോൾ ദേവാലയം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, ഒരു സാധാരണ മനുഷ്യൻ, അവനത്ര സമ്പന്നനൊന്നുമല്ലെന്ന് എനിക്ക് തോന്നി, അപരിചിതനായൊരു മനുഷ്യൻ ആ ഡൗൺ ടൗണിൽ വെച്ച് ആ ഒരു സ്ഥലം വരെ പോയ സമയത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, മഴ നനയാതിരുന്നിക്കാൻ ഞാൻ ചിലപ്പോഴൊക്കെ കയറി നിൽക്കുന്ന സ്ഥലമാണ് ആ കാണുന്ന ദേവാലയം. നമുക്കിത് കേൾക്കുമ്പോൾ എന്ത് തോന്നും? അവന് വിജ്ഞാനമില്ല, അല്ലെങ്കിൽ വിവരമില്ല, അവന് വളരെ തുച്ഛമായ ഒരു അറിവേ ഇതിനെ കുറിച്ചുള്ളൂ. യഥാർത്ഥത്തിൽ അവൻ അതൊരു അഭയസ്ഥാനമാണ്. എന്റെ ശ്രദ്ധയിൽ കേട്ടപ്പോൾ മഴ നനയാതെ നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവന് അവിടെ ഒരു പ്രതീക്ഷയുണ്ട്, അവിടെ നിന്നാൽ മഴ നനയില്ല. നമുക്ക് അത്രയും പോലും പ്രതീക്ഷയില്ലെന്ന് എന്റെ വിചാരം, ഞാൻ എന്റെ എളിയ മനസ്സിൽ ചിന്തിക്കുന്നത്. മറ്റൊരാളോട് ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി, അതൊരു സാമൂഹിക പശ്ചാത്തലം അല്ലെങ്കിൽ സാമൂഹിക ശാസ്ത്രം പഠിച്ച മനുഷ്യനായതുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഇസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സമൂഹത്തിലെ ഒരു പ്രത്യേക ചട്ടക്കൂട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സഭ. മറ്റൊരു മറുപടി, ഇറ്റ് ഇസ് എ സോഷ്യൽ കൺട്രോളിംഗ് ഏജൻസി. ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രേരക ഘടകം റിലീജിയനിൽ കൂടെ ഉണ്ട്. ആ റിലീജിയനിൽ ചർച്ചിനും ചർച്ചിലെ പ്രധാനപ്പെട്ട കൂതാശകൾക്കും പ്രസംഗങ്ങൾക്കും അതിനതിൻ്റെതായ ഒരു ഉദ്ദേശശുദ്ധിയും ഉണ്ട്. എന്നാൽ ഒരു അമേരിക്കക്കാരനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇറ്റ് മീറ്റ്സ് മെനി ഓഫ് ദർ പേഴ്സണൽ നീഡ്സ്. ഞങ്ങളുടെ വ്യക്തിപരമായ ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു തരാൻ ഞങ്ങൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലമാണ് ആരാധന ആലയം. ചിലർ പറഞ്ഞു, സ some of the people find happiness to show up around after the service, the holy communion. പള്ളി കഴിയുമ്പം തൊട്ടടുത്താണ് മലയാളിക്കട, അല്ലെങ്കിൽ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ആകെ ഒരാഴ്ച കിട്ടുന്ന സമയം അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് അത് പോകും. പോകുമ്പോൾ കൂട്ടത്തിൽ അതും കൂടെ അപ്പൊ രണ്ടും കാര്യങ്ങളോട് ഒരുമിച്ച് നടക്കുന്ന ഒരു ശ്രേണിയായിട്ട് അവർ കണ്ടു. ഇനി ചിലർ പറഞ്ഞു, ഇറ്റ് മിനിസ്റ്റേഴ്സ് ദ പീപ്പിൾ അറ്റ് ടൈംസ് ഓഫ് ബർത്ത്, മാരേജ്, ഡെത്ത്, ക്രൈസിസ് എക്സെട്ര. ശരിയല്ലേ? ഈ കർമ്മങ്ങളൊക്കെ നടക്കണമെങ്കിൽ എന്ത് വേണം? നാട്ടിലൊക്കെ ആണെങ്കിൽ സ്വന്തം ഇടവക മതി. അപ്പൊ ഇവിടുത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ കുറ്റപ്പെടുത്തതല്ല, ഇച്ചിരിയുടെ മനോഹരമായ ഒരു പള്ളി വേണം. അപ്പൊ നമ്മുടെ പള്ളിയിൽ അതുവരെ നടന്നത് മനോഹരമായ കാര്യമല്ല എന്ന് എനിക്ക് തോന്നി. ശരിയല്ലേ? നമ്മുടെ ദേവാലയത്തിൽ എന്നും കൂതാശകളാണ് നടക്കുന്നതെങ്കിൽ അതിലും വലിയൊരു സ്ഥലം കണ്ടെത്തേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ അതിന്റെ ഒരു മനോഹരത്വം കാണാനായിട്ട്, പക്ഷെ മനോഹരത്വം കാണുന്നത് ഞാൻ നോക്കിയിട്ട് കറണ്ടുള്ള പള്ളിയിലും എ സി ഉള്ള പള്ളിയിലും ഒന്നുമല്ല. എന്റെ ജീവിതത്തിൽ ഞാൻ കറണ്ട് ഇല്ലാത്തൊരു പള്ളിയിൽ ഒരു 3 വർഷം ഇരുന്നതാണ്. അവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അവിടെ ഫാൻ ഇല്ല, ആ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അവിടെ കീബോർഡ് വായിക്കാൻ പറ്റത്തില്ല, കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അവിടെ കൊയറില്ല, ആ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് മിക്സർ വെച്ച മൈക്കും ഇല്ല. പക്ഷെ 3 വീട്ടുകാരെ ഉള്ളായിരുന്നു. ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും അനുഗ്രഹമായിട്ട് തോന്നി, എപ്പോഴും ഒരു ശീതളമായ കാറ്റ് ദേവാലയത്തിന്റെ അടുത്തുകൂടെ ഇങ്ങനെ പോകും. ചില സമയത്ത് നമ്മൾ മേഘം കൊണ്ട് ഈ ദേവാലയം മൊത്തം അങ്ങ് മൂടും. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നതല്ല, സീനായ് മലയാണ്. ആ സീനായ് മല പോലെ ദേവാലയങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൃത്രിമമാക്കുമ്പോൾ ഈ ദേവാലയം പോരാ എന്ന് തോന്നി മറ്റൊരു ദേവാലയത്തിലേക്ക് പോകാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞത്, ഒത്തിരി ചിന്തകൾ ഓരോ മനുഷ്യർക്കും ഈ ദേവാലയത്തെ കുറിച്ചുണ്ട്. ദേവാലയം അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഏതോന്ന് ചോദിച്ചാൽ നമ്മൾ എന്തോ പറയും? ഒരു ദേവാലയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഏതാ? മത്ബഹ. വേറെ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ബലിപീഠം. ഞാൻ നോക്കിയിട്ട് ബലിപീഠം, ആ ബലിപീഠത്തിനെ ചുറ്റിപ്പറ്റി അതിനോട് കൂതാശ കർമ്മങ്ങൾ ചെയ്യുന്ന കാർമ്മികനും ശുശ്രൂഷകരും നിൽക്കുന്ന സ്ഥലമാണ് വിശുദ്ധ മത്ബഹ, വിശുദ്ധ സ്ഥലം. അതിന് താഴെ വിശ്വാസികൾ പ്രാർത്ഥനാപൂർവ്വം നമസ്കാരം അർഹിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അതിന് താഴെ വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമുണ്ട്. പുറജാതികൾക്ക് വന്ന് നിൽക്കാനുള്ള സ്ഥലമുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു കൺസെപ്റ്റ് എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചാൽ പഴയ നിയമത്തിൽ നിന്ന് തന്നെ വന്നതാണ്. ഞാൻ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, ക്രിസ്തു തന്റെ പുനരുദ്ധാനത്തിലൂടെ സ്ഥാപിച്ച് നമ്മളെ പരിശീലിപ്പിച്ചത് എന്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുവീൻ എന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്ത ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ എന്നും സന്തോഷമായിട്ട് നിലനിൽക്കുവാൻ ദൈവം ഭൂമിയിൽ തന്ന ഒരിടമാണ് വിശുദ്ധ ദേവാലയം. അതുകൊണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ ഈ പ്രിമാരിറ്റൽ കൗൺസിലിംഗിൽ കുട്ടികളോട് ചോദിച്ചിട്ടുണ്ട്, നാട്ടിൽ വെച്ച്. ഇവിടെ വളരെ വിരളമായിട്ട് ഈ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. അവർ ചോദിക്കാറുണ്ട്, നിങ്ങൾ എവിടെയാണ് ഹണിമൂൺ പോകാൻ? അപ്പൊ അവർ പറയും ബാങ്കോക്ക്, സിംഗപ്പൂർ, സത്യമെങ്കിൽ അമേരിക്ക, അല്ലെ ചൈന, ലണ്ടൻ എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ എവിടെ പോയാലും അവിടെ ഒരു ദേവാലയം ഉണ്ടെങ്കിൽ ആ ദേവാലയം കൂടെ. അപ്പൊ പരസ്പരം എന്നെ പുച്ഛമായിട്ട് നോക്കിയിട്ടുണ്ട്, അന്നേരം എന്തിനാ ഈ ദേവാലയം? അപ്പൊ നമുക്ക് ഈ ഹണിമൂൺ എന്ന് കാണുമ്പോഴേ മനസ്സിൽ വരുന്നത് ദൈവത്തെ ഇച്ചിരി നേരത്തേക്ക് മൊത്തം മാറ്റി വെച്ചിട്ട് നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കാൻ പൂർണ്ണ ലൈസൻസ് കിട്ടുന്ന ഒരു വേദിയായിട്ട് മാറുന്നു. പക്ഷേ നിങ്ങളുടെയൊക്കെ വിവാഹപ്രായത്തിൽ വിവാഹം കഴിച്ച സമയത്ത് ഹണിമൂൺ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഹണിമൂൺ ഉണ്ടായിരുന്നു. വിരുന്നു പോകുന്നൊരു പരിപാടിയുണ്ട്, കിട്ടുന്നിടത്തെല്ലാം പോയി കഴിക്കും. ആ കൂട്ടത്തിൽ സംഘമായിട്ടാണ് പോകുന്നത്. രണ്ട് വീട്ടിലെ മാതാപിതാക്കളും സിബ്ലിംഗ്സും ഇൻലോസും എല്ലാം കൂടെ ചേർന്നൊരു സംഘം. കൂട്ടത്തിൽ ആരാധനാലയം ഒന്നും നഷ്ടപ്പെടുത്താറില്ല. ആരാധനയ്ക്ക് എപ്പോ അവസരം കിട്ടിയാലും അതിൽ പോകാൻ നിഷ്കർഷിക്കുന്ന മാതാപിതാക്കളും അതിൽ താല്പര്യമുള്ള ദമ്പതിമാരും. ഇപ്പം നമ്മൾ ഈ പള്ളിയിലെ കൂതാശ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് റിലീസ് വാങ്ങിക്കുക, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോകാനും നമ്മുടെ ആശയവിനിമയങ്ങളും ജീവിതക്രമങ്ങളും നടത്താൻ പറ്റുന്ന ഒരു വേദിയായിട്ട് മാറുമ്പോൾ ക്രിസ്തു എന്താണ് ഈ സഭ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൂറോൻ കൂതാശ ഈ വർഷവും പരിശുദ്ധ ബാവാതിരുമേനിയുടെ അനുഗ്രഹീതമായ കരങ്ങളാൽ നേതൃത്വത്തിൽ സഭയിലെ മഹാപുരോഹിതന്മാരും പുരോഹിതരുമാരും ഒക്കെ അവരെ അർപ്പിച്ചതായ ഒരു പ്രത്യേക നിഷ്ഠയുടെ അടിസ്ഥാനത്തിൽ അത് പൂർത്തീകരിച്ചു. ഈ കൂതാശ എന്തിനു വേണ്ടി ആ തൈലം ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, സഭയിൽ രണ്ട് കർമ്മങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. എന്തൊക്കെ വേണ്ടിയാ? ഒന്ന്, വിശുദ്ധ മാമോദീസ, ഓരോ വ്യക്തിയും ക്രിസ്തുവിന്റെ ശരീരമാകി മാറ്റപ്പെടുന്ന വിശുദ്ധ മാമോദീസയുടെ കൂതാശയോടൊപ്പം മൂറോൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു എന്ന തെളിവിനായി ഈ മൂറോന്റെ അഭിഷേകത്തിൽ ആദ്യം നെറ്റിയിൽ വരയ്ക്കും, പിന്നെ ശരീരമാസകലം ഇത് പുരട്ടി അവിടുന്ന്. രണ്ടാമത് ഈ മൂലോനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആ വിശുദ്ധ ദേവാലയങ്ങൾ കൂടാ ചെയ്യുക. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതം പോലെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ആരാധിക്കാൻ വരുന്ന ആരാധനാലയം. ആ ആരാധനാലയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബലിപീഠമാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ബലിപീഠത്തിന്റെ പ്രാധാന്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ബലിപീഠത്തെ നോക്കിയാണ് നമ്മൾ കുമ്പസാരിക്കാൻ ഇരിക്കുന്നത് പോലെ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ. ഇസഹാക്കിന് പാപമോചനം ലഭിക്കപ്പെട്ട സ്ഥലം ബലിപീഠമാണ്. ക്രിസ്തു യാഗമായി മാറിയ സ്ഥലം ബലിപീഠമാണ്. അപ്പവിഞ്ഞുകൾ വിശുദ്ധ കുർബാനയായി മാറ്റപ്പെടുന്ന സ്ഥലം ബലിപീഠമാണ്. നമ്മളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ഒക്കെ സമർപ്പിക്കപ്പെടുന്ന സ്ഥലം ബലിപീഠമാണ്. അബ്രഹാം ഇസഹാക്കിന്റെ തലയിലിരുന്ന വിറക് കഷണം ബലിപീഠമാക്കി മാറ്റിയിട്ട് ബലിപീഠത്തിന്റെ മുകളിലാണ് ആരെ വെച്ചത്? ഇസഹാക്കിനെ. നമ്മളെയും ഹോസോയ പ്രാർത്ഥനയിലൂടെ പുരോഹിതൻ പാപങ്ങൾ ആവഹിച്ച് ബലിപീഠത്തിന്റെ മുകളിൽ വെച്ചാണ് ഈ പ്രാർത്ഥനയിൽ നമ്മളെ സമർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ നമ്മളിങ്ങനെ പോകാൻ തിടുക്കത്ത് നിൽക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യം കൈ ഇങ്ങനെ ആംഗ്യം കാണിച്ചിട്ട് പറയും. നമ്മളും പറയും മറ്റു പരിപാടിയൊന്നും ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് ഇവിടെ വെച്ച് കാണാം എന്നുള്ളൊരു മറുപടി കൊടുക്കും. പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ആമീൻ. കർത്താവ് അവിടുത്തെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് മറുപടി പറയും. പക്ഷെ മനസ്സിൽ അതാണോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനൊക്കെ അങ്ങനെ താഴെ നിൽക്കുന്ന സമയം ഇപ്പോഴൊക്കെ വളരെ ക്ലിപ്തമായിട്ടും കൃത്യമായിട്ടും ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ അവിടെ തുടങ്ങുന്നത് പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്നാണ്. അപ്പൊ ഈ അനുഗ്രഹം മൊത്തം വാങ്ങിക്കുന്നത് എവിടെ നിന്നാണ്? അച്ഛൻ്റെ നല്ല അച്ഛൻ്റെ കാപ്പയിൽ നിന്നോ അച്ഛനിൽ നിന്നോ അവിടെ ഇരിക്കുന്നു. ഈ ആ ബലിപീഠമാണ് പ്രധാനപ്പെട്ടത്. ആ ബലിപീഠത്തിലെ പ്രധാന കാര്യവും ക്രിസ്തുവിന്റെ ജീവന്റെ അംശം അവിടെ ഉണ്ട് എന്നുള്ള ചിന്തയാണ്. പക്ഷേ ആരാധനാലയത്തിൽ ആരാധന നടക്കുമ്പം നമ്മൾ ദൂരെ നിന്ന് ഒരു ക്യാമറയിൽ ഒരു ആരാധന നടക്കുന്ന സമൂഹത്തെ ഒന്ന് വീക്ഷിച്ചാൽ എന്ത് ഭക്തിയിലാണ് നമ്മൾ നിൽക്കുന്നത്? കാര്യം അവിടെ ബലി നടക്കുന്ന സമയമായതുകൊണ്ട്. പക്ഷെ എന്റെ ചോദ്യം, ഈ ബലി പൂർത്തീകരിക്കഴിഞ്ഞിപ്പം ക്രിസ്തു അവിടെ നിന്ന് ഇറങ്ങി പോകാറുണ്ടോ? പിന്നെന്താ നമ്മള് ഈ ബലിപീഠത്തിലെ ആരാധന കഴിയുമ്പം സഭ്യമല്ലാത്ത രീതിയിലേക്ക് നമ്മൾ സംസാരിക്കുന്നത്? അത് മാത്രമല്ല, ബലിപീഠത്തിൽ ആരാധന നടക്കുമ്പോൾ നമ്മൾ ദേവാലയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ക്രോസ് ചെയ്യുന്നത് പോലും വളരെ ഭവ്യമായിട്ടാണ്. പക്ഷെ ഞാൻ അതിന്റെ ഒരു മനഃശാസ്ത്ര പശ്ചാത്തലം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് ദൈവത്തോടുള്ള ഭക്തിയാണോ അതോ മറ്റ് അവിടെ ആരെങ്കിലും നിൽക്കുന്നവരെ കാണിക്കാനാണോ? എന്റെ ചോദ്യത്തിന്റെ മറുപടി കൂടുതൽ സമയം വരുന്നത് ഞാൻ ഇതിനകത്ത് നിൽക്കുന്ന ആരെയൊക്കെയോ ബഹുമാനിക്കുന്നത് കൊണ്ട് ഞാൻ ആ ഭക്തി പ്രകടിപ്പിക്കാൻ എന്റെ ശരീരവും മനസ്സും ഒക്കെ കൂടുതൽ വഴങ്ങുന്ന രീതിയിലാക്കും. ആ കാരണം ഞാൻ അങ്ങനെ പറയാൻ, അങ്ങനെയല്ല എന്റെ സ്വന്തം ഭക്തി കൊണ്ടാണെങ്കിൽ ഞാൻ എപ്പോ ദേവാലയത്തിൽ കയറിയാലും എങ്ങനെ തന്നെ കയറണം? ഭക്തിയോടും പരിപാകതയോടും പക്വതയോടും കൂടി ആരാധനയുടെ ആലയത്തിന്റെ ഉള്ളിൽ നമ്മൾ പ്രവർത്തിക്കണം. എന്നാൽ ഈ വിഷയങ്ങളൊക്കെ നന്നായി പ്രതിപാദിക്കുന്ന ഒരു കുർബാനക്രമത്തിൽ നമ്മൾ പാടാൻ എപ്പോഴും സമയം കിട്ടുന്നില്ലെങ്കിലും ഇക്കഴിഞ്ഞ ഞായറാഴ്ച അത് പ്രഭാതത്തിലായാലും സന്ധ്യയിൽ ഉയർപ്പിന്റെ ശുശ്രൂഷ നടന്ന പള്ളികളിലാണെങ്കിലും രാത്രി പ്രാർത്ഥന നടത്തി കാണും. പാട്ട് നമുക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ലെങ്കിലും പക്ഷെ പാടും, തുടങ്ങി തന്നാൽ എല്ലാവരും പാടും. അതിനകത്ത് സഭയുടെ പ്രത്യേകതകൾ ഒത്തിരി പറയുന്ന പാട്ടുകളുണ്ട്. അതിലെ രാത്രി പ്രാർത്ഥനയുടെ ഒന്നാം കൗമയിൽ, നാഥ സഭയെ കെന്തായാൽ മോചിപ്പിച്ചോനെ സ്തോത്രം, രണ്ടു വരിയിൽ ആ പാട്ട് തീർത്തു. അത് രക്ബോ. അത് കഴിഞ്ഞ് പ്രമിയോനുണ്ട്. അതിനുശേഷം കോലോ പാടുമ്പോൾ രണ്ട് സ്റ്റാൻസയിൽ ഈ സഭയുടെ പ്രത്യേകതകൾ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന രണ്ട് പാട്ടുണ്ട്. വിൻഉലകിൻ അരജൻ താൻ തൻ സഭയെ പണിതതിനെ ആക്കി താൻ ആസ്ഥാനം പുക്കതിനുള്ളെ വാണു. കർത്താ തന്നോട് സംസാരിക്കേണ്ടുന്നവരെല്ലാം സഭയുൾ പോകട്ടെ, ഇതാ താൻ അതിൽ മേവിടുന്നു. സഭയെ വളർത്തുന്നവനെ കൃപ ചെയ്തിയുടെ അടിയാറിൽ. ഇത് ശരി സാഹിത്യ രുചിയോടുകൂടിയ എഴുതിയേക്കുന്നതെങ്കിലും വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ, സഭയെ സ്ഥാപിച്ച കർത്താവിനെ സംബോധന ചെയ്തുകൊണ്ട് അതിൽ വന്ന് കർത്താവിനോട് സംസാരിക്കുന്നുണ്ടെന്നവർക്കെല്ലാം സംസാരിക്കാനുള്ള ഒരു അവസരവും. അപ്പൊ ആരോട് സംസാരിക്കാനുള്ള സ്ഥലമാണ്? ദൈവത്തോട് സംസാരിക്കാനുള്ള സ്ഥലമാണ്. അങ്ങനെയുള്ള സഭയെ വളർത്തുന്നവനായ ദൈവമേ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ, കൃപ ചെയ്യണമേ. ഇത് ഒന്നാമത്തെ സ്റ്റാൻസിൽ. രണ്ട്, ഇതിന്റെ പ്രത്യേകതകൾ പറയുന്ന ഒരു സ്റ്റാൻസ് ഉണ്ട്. മശിഹ തൻ മണവാട്ടി ആ ഈടും ശുദ്ധ സഭ. സഭ എന്താണെന്ന് പറഞ്ഞു, മശിഹയുടെ മണവാട്ടിയാണ്. അതിനകത്ത് എന്തുണ്ടെന്ന് ചോദിച്ചാൽ, ഭാഗ്യങ്ങൾ പൂർണ്ണമതം പർദീസ സദൃശ്യമഹോ. മൂന്നാമത്തെ വരിയിൽ മാമോദീസയുണ്ട്, സ സഹദേവന്മാരുടെ അസ്ഥികളുണ്ട്, പൂജാപീഠവുമുണ്ട്. വീണ്ടും പറയുന്നു, ജീവന്റെ ഔഷധത്തെ പങ്കുവെക്കുന്ന പുരോഹിതന്മാരും ഈ സഭയിലുണ്ട്. ഇത്രയും കാര്യങ്ങൾ കൂടെ ചേരുന്നതാണ് നമ്മൾ ആരാധിക്കുന്ന ആരാധനാലയം. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ഏത് സഭയാണ്. ഉദാഹരണം, ഇവിടുത്തെ മെക്സിക്കൻസിനൂടെ പള്ളിയുടെ സമീപത്ത് താമസിക്കുന്നുണ്ട്. അരവനെ വെച്ചും ചിലപ്പോൾ ജോലിക്കൊക്കെ വരുന്നവരോടെയും ചോദിച്ചിട്ടുണ്ട്, ആ ക്രിസ്ത്യൻ എന്ന് ചോദിച്ചാൽ അവൻ പറയും, ആ നോ, ഐ എം എ കാത്തലിക്. അപ്പൊ അങ്ങനെ പഠിപ്പിച്ചു വെച്ചേക്കുക. അപ്പൊ ക്രിസ്ത്യാനിയേക്കാളും വലുതാണ് കാത്തലിക്. ചില പെന്തക്കോസ്തുകാരോട് ചോദിച്ചാലും പറയും, നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്നോ, പെന്തക്കോസ്. അപ്പൊ അതിലെന്തോ ഒരു വലിയ ദിവ്യത്വം ക്രിസ്തീയ സഭ എന്ന് പറയുന്നതിനേക്കാൾ സഭയുടെ പേര് പറയുമ്പോൾ നമ്മൾ അങ്ങനെ സന്തോഷിക്കുന്ന കൂട്ടത്തില്ല. നമ്മൾ ഓർത്തഡോക്സുകാരെന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു അഭിമാനം തോന്നും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അത് വേണം, അത് നമുക്ക് തന്നേക്കുന്ന ഒരു ചാനലാണ്, ഒരു പാറ്റേൺ ആണ്, ഒരു ജീവിത രീതിയുടെ അനുഗ്രഹിക്കപ്പെട്ട അംശമാണ്. പക്ഷെ അതിൽ പ്രധാനപ്പെട്ടതാരാണ്? ക്രിസ്തു ഉള്ള ഒരു സഭയിലാണ് നമ്മൾ അംഗങ്ങളാകുന്നതെന്നുള്ള ചിന്ത നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അവിടെയാണ് ഇപ്പൊ വായിച്ചു കേട്ട വേദഭാഗത്തിലൂടെ ഒരു കൃത്യമായ ഒരു കാര്യം പറയുന്നത്. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നു ആകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിന്റെ അംശികൾ ആകുന്നുവല്ലോ. നമ്മൾ ദേവാലയത്തിൽ വരുമ്പം നീളമുള്ളവരുണ്ട്, നീളം കുറഞ്ഞവരുണ്ട്. നമ്മുടെ ദൃഷ്ടിയിൽ വെളുത്തവരുണ്ട്, കറുത്തവരുമുണ്ട്. അത് പറയുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം വരും, കറുത്തവരെന്ന് പറയുമ്പോൾ. അപ്പൊ നമ്മൾ ഏതിന് പെടുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ മുമ്പ് പ്രസംഗത്തിൽ ചോദിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ വെളുത്തവരുടെ കൂട്ടത്തിലാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതൽ ഈ പല ലേപനങ്ങൾ തേച്ച് നമ്മൾ വെളുപ്പിന്റെ ആംശികളായിക്കൊണ്ടിരിക്കുക. അതുപോലെ പല കുടുംബങ്ങളിൽ നിന്നും പല ജില്ലകളിൽ നിന്നും പല ഭാഷക്കാരും ഒക്കെ ദേവാലയത്തിൽ വരും. പക്ഷെ അവിടെ ഒരേ അപ്പത്തിന്റെ അംശികൾ എന്ന അർത്ഥത്തിൽ നമ്മളെല്ലാം ദേവാലയത്തിൽ ആരാണ്? തുല്യരാണ്. പക്ഷെ നമുക്കത് പറ്റുന്നുണ്ടോ? പറ്റാതെ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മള് ദേവാലയത്തിൽ വരുമ്പം ക്രിസ്തുവിനെയോ ബലിപീഠത്തെയോ അല്ല എപ്പോഴും കാണുന്നത്, അടുത്ത് നിൽക്കുന്നവനെയാണ്, മുമ്പിൽ നിൽക്കുന്നവനെയാണ്. അവൻ എന്തിനാ മുമ്പിൽ കയറി നിന്ന്? അവന് പുറകോട്ട് നിൽക്കാൻ വയ്യായിരുന്നു. അവൻ താമസിച്ച് വന്നിട്ട് എന്തിനാ മുമ്പോട്ട് കയറി പോയെ? അവൻ മർത്തോമക്കാരനല്ലയോ? അവൻ CSA-ക്കാരനാ, ഇപ്പൊ എങ്ങനെ ഇവിടെ വന്നെ? അവൻ സെന്റ് തോമസിൽ പോയിക്കൊണ്ടിരിക്കുന്നവനെ, ഇപ്പൊ ഇവിടെ വരാൻ കാര്യമെന്തോ? അവിടെ എന്തെങ്കിലും പ്രശ്നമുള്ളത്? അത് തീരുന്നവരെയും നമ്മുടെ മനസ്സ് മൊത്തം എന്തുമായിരിക്കും എന്നറിയോ? ആ ഒരു വിഷയത്തെ ആസ്പദമാക്കി നമ്മുടെ മനസ്സിങ്ങനെ ജീർണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ക്രിസ്തുവിന് നമ്മുടെ ഹൃദയത്തിൽ കയറാൻ പറ്റുമോ? ക്രിസ്തു വന്നവിടെ നിൽക്കും. നമ്മളെ വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, ഞാൻ വാതിൽക്കൽ വന്ന് ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ മുട്ടുമ്പം വാതിലിനകത്ത് എന്തോ ഇരിക്കുക, മറ്റ് ചിന്തകൾ നമ്മൾ ഇങ്ങനെ ക്രോഡീകരിച്ച് അതിന് ഉത്തരം കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊരു ഹൃദയത്തിന്റെ വേദനയായിട്ട് നമ്മളത് ഏറ്റെടുക്കും. അല്പം കൂടി മനഃശാസ്ത്ര ഭാഷയെ പറഞ്ഞാൽ, കുറച്ചുനാൾ ഇത് ഹൃദയത്തിൽ കൊണ്ട് നടക്കും, കുറച്ചുകൂടെ കഴിയുമ്പം ഇത് തലയിൽ എടുത്തു വെക്കും. നമ്മളൊക്കെ അമ്മമാരൊക്കെ പറഞ്ഞ് ഇതിന്റെ തലയിൽ നിന്ന് ഇറക്കി വെക്കാം. ഇതൊക്കെ ചോദിക്കുന്നത് മനഃശാസ്ത്രം പഠിച്ചിട്ടൊന്നുമല്ല, പക്ഷെ അത് തനി മനഃശാസ്ത്രമാണ്. ഈ തലയിൽ എടുത്ത് വെച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നും മനഃശാസ്ത്രത്തിന് മറുപടി പറയുന്നുണ്ട്. സംഭവിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു കൊച്ചുകുട്ടി, ഇപ്പോഴത്തെ കൊച്ചുകുട്ടികളൊക്കെ ഉറങ്ങാൻ നേരം അവരുടെ കയ്യിലിരിക്കുന്ന കളിപ്പാട്ടം കൊണ്ടാണ് ഫോണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ചെടിപേറോ അല്ലെങ്കിൽ എന്തെങ്കിലും പാവയൊക്കെ ഉണ്ടെങ്കിൽ അത് അതിനെ കൊണ്ട് കിടത്തിയിട്ട് കൊച്ചു കിടക്കും. നമ്മൾ ഇതുപോലെയാണ് കട്ടിലയിലോട്ട് പോകുമ്പം ഈ വേണ്ടാത്ത ഭാരങ്ങൾ എടുത്തുകൊണ്ട് എങ്ങോട്ട് പോകുന്നത്? ഈ കട്ടിലെ കൊണ്ട് അതങ്ങ് വെക്കും. എന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് രാത്രി ഉറക്കം വരുന്നവരെയും ചിന്തിച്ചുകൊണ്ടിരിക്കും, ഇതിനൊരു പോംവഴിയല്ല, ഇതെങ്ങനെ നമ്മുടെ ചിന്തയിൽ ഇതിനെ നശിപ്പിക്കാം, അല്ലെങ്കിൽ അതിനൊരു പ്രതിവിധി കണ്ടുപിടിക്കാം, ഒരു സൊല്യൂഷന് വേണ്ടി ഇങ്ങനെ നടക്കും. പക്ഷെ ഈ സമയം നമ്മൾ അറിയാതൊരു സംഭവം ബ്രെയിനിൽ കൂടെ കിടക്കും. ഇതെന്റെ വാക്കല്ല, ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടെ ആയതുകൊണ്ട് ഞാനിത് അങ്ങനെ പറയാൻ കാരണം, നമ്മള് ഉറക്കം എന്ന് പറഞ്ഞാൽ എന്തുവാ, ബ്രെയിനെയും കൂടെ ഉറങ്ങാൻ കൊടുക്കുന്ന, ബ്രെയിൻ ഉറങ്ങണം, നമ്മുടെ ശരീരത്തിന്റെ അത്യാവശ്യ ഇന്റേണൽ കാര്യങ്ങളൊക്കെ ഉറങ്ങാൻ ആ കോശത്തിനൊരു ഒരു റെസ്റ്റ് ആവശ്യമുണ്ട്. അതാണ് നമ്മൾ ഉറക്കം എന്ന് വിളിക്കുന്ന ഒരു പേര്. പക്ഷേ ഈ രാത്രി ചിന്തിച്ചുകൊണ്ട് നടക്കുമ്പം എന്തുറങ്ങത്തില്ലെന്നറിയോ? നമ്മുടെ ബ്രെയിൻ അന്നേരവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ TV, വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ TV-യും എല്ലാ സിസ്റ്റവും ഓഫ് ആക്കിയിട്ടാ പോന്നെ. ഇവിടോ നമ്മൾ സെക്യൂരിറ്റി സിസ്റ്റം ഓൺ ആക്കും, AC-യും ഒരു മീഡിയത്തിൽ ഇട്ടിട്ടങ്ങ് പോരും. വരുമ്പോഴത്തേക്ക് ക്ലൈമറ്റ് ഓക്കെ ആയി കിടക്കാൻ. TV അതൊരു ഓഫ് മോഡിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു മോഡുണ്ട്, ആ മോഡിലേക്ക് പിടിച്ചിടും. ഒന്നും ഓഫ് ആക്കാറില്ല. ഉണ്ടോ? ഒന്നും കിട്ടുന്നില്ല, ഓഫ് ആക്കാറില്ല. ആ ചിലരുണ്ട്, ഞാനും എന്റെ അപ്പാർട്ട്മെന്റ് ഓഫ് ആക്കിയപ്പം ഒരാളിനോട് പറഞ്ഞു, അച്ഛാ ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കും. പക്ഷെ പല വീടിലും മൊത്തം ഓഫ് ആക്കാറില്ല, കുറച്ചൊക്കെ ഓഫ് ആക്കിയാലും. അതുപോലെ നമ്മുടെ ബ്രെയിനിനെ ഓഫ് ആക്കാതെ അത് ഓൺ ആക്കി വെക്കുമ്പോൾ അതൊരു ഓവർ സ്ട്രെയിനിലോട്ട് പോകും. അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് അഡ്രിനാലിൻ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ മെഡിക്കൽ സയൻസ് പഠിച്ചവരെന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്, കേൾക്കുന്നവരിലും എന്നെക്കാൾ ഈ മികച്ച വിദ്യാഭ്യാസം ഉള്ളവരെനിക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. അത് നേരെ ഇറങ്ങുന്ന എങ്ങോട്ടാണ്? ബ്ലഡിലോട്ട് ഇറങ്ങുന്നത്. ബ്ലഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ബ്ലഡ് നിൽക്കുമോ ഒരിടത്ത്? അതൊരു സർക്കുലേറ്ററി സിസ്റ്റമാണ്. അത് ശരീരത്തിന്റെ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഇത് ഓടിക്കൊണ്ടിരിക്കുക. ഓടുമ്പോൾ ഇന്റേണൽ ഓർഗൻസിനെല്ലാം കൊണ്ടുചെന്ന് ഒരു ഓവർ ബേർഡൻ കൊടുക്കും. ദാറ്റ് മേക്സ് ന്യൂ ഡിസീസസ്. ഞാനിത് പറഞ്ഞത്, ദേവാലയം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും വലിയ സന്തോഷം ദൈവം നൽകുന്ന സ്ഥലമാണ് ദേവാലയം. പക്ഷെ നമ്മൾ ദൈവത്തിന് വിപരീതമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദേവാലയത്തിൽ വരുന്നതെങ്കിൽ ആത്യന്തികമായ നഷ്ടം സഭയ്ക്കല്ല, നമ്മളെ നയിക്കുന്ന തിരുമേനിമാർക്കോ വൈദികർക്കോ വിശ്വാസികൾക്കോ ഒന്നുമല്ല, അവനവന് തന്നെയാണ് യഥാർത്ഥത്തിൽ നഷ്ടം. ആ സന്തോഷമാണ് ക്രിസ്തു എവിടെ പറഞ്ഞതെന്നറിയോ? ഈ പുനരുത്ഥാനത്തിലൂടെ തരുന്ന ഓരോ മനുഷ്യനും ഒരു വ്യക്തിപരമായ സന്തോഷം തരുന്ന അനുഭവമാണ്. നമ്മളിപ്പോ കോർപ്പറേറ്റ് ആയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പള്ളിയിൽ എല്ലാവരും വന്നു, ഈസ്റ്റർ ഉണ്ടെന്ന് മുട്ടയും പിന്നെന്തോ എഗ് ഹണ്ടിങ് നടത്തി. നാട്ടിലൊക്കെ ഞാൻ കണ്ടത് മുട്ട, ഒരു മുട്ട പുഴുങ്ങി അതിനകത്ത് എന്തെങ്കിലും ഒരു വാക്യമൊക്കെ എഴുതി കൊടുക്കും. കഴിഞ്ഞ വർഷം ഞാൻ എന്റെ പള്ളി ചെയ്തായിരുന്നു. പക്ഷെ ഇവിടെ കൂടുതൽ പ്രസക്തി എഗ് ഹണ്ടിങ് ആണ്. പിള്ളേരെ കൊണ്ട് അവർ ഈ കാട്ടിലേക്ക് ഒന്ന് ഓടിക്കുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ്. മൊത്തത്തിൽ പറയുമ്പോൾ ഒരു കോർപ്പറേറ്റ് ഹാപ്പിനെസ്സാണ്, ശരിയല്ലേ? പക്ഷെ ക്രിസ്തു കോർപ്പറേറ്റ് ഹാപ്പിനെസ്സിനേക്കാളും ഓരോ മനുഷ്യനും വ്യക്തിപരമായി സന്തോഷിക്കാൻ ഒരവസരം കൊടുക്കുന്ന നിമിഷമാണ് പുനരുത്ഥാനം. എന്റെ ഒരു വലിയ ചിന്തയാണ്, ലഘുനമായ ചിന്തയാണ് ഞാനീ പറഞ്ഞത്. അതെങ്ങനെ പൂർത്തീകരിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് വേദപുസ്തകത്തിൽ ചില ഉത്തരങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ദേവാലയത്തിന്റെ രണ്ടാമത്തെ ഒരു ചിന്ത എനിക്ക് തരാനുള്ളത്, നമ്മൾ വേദപുസ്തകം ചെറുപ്പം മുതലേ വായിക്കുന്നവര്, പ്രത്യേകിച്ച് ആദ്യം വായിച്ചത് ഉൽപ്പത്തി പുസ്തകം 1:1 സൺഡേ സ്കൂളിലും, അമ്മ കുഞ്ഞക്ഷരം പറഞ്ഞ് നേരെയാകാൻ വേണ്ടി 23 സങ്കീർത്തനവും, കുറച്ച് സങ്കീർത്തനമൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ തപ്പിയെടുക്കും 150 ഏതാ ചെറുത്. ഞാനും എൻ്റെ അനിയനും ഒക്കെ ആ കാര്യത്തിൽ മന്നന്മാരായിരുന്നു. ഏതാ ഏറ്റവും ചെറുത്? 117. അതങ്ങ് കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിഷ്പ്രയാസം അതങ്ങ് ചൊല്ലി എൻ്റെ ജോലി കഴിഞ്ഞു. നമ്മുടെ ഈ ജോലി തീർക്കുക എന്നുള്ളതാണല്ലോ, ഇതിനകത്തുള്ള എല്ലാം ഒത്തിരി കാര്യങ്ങളിൽ പെടുന്നൊരു കാര്യമാണ്, എൻ്റെ കടമ അങ്ങ് തീർക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് കുറെ പുസ്തകമൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പരീക്ഷയ്ക്ക് പഠിക്കാനിരിക്കുന്ന പോലെയാണ്. 1 ചാപ്റ്റർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ഇടയ്ക്ക് ഇത് സാറ് പറഞ്ഞിട്ടുണ്ട്, ഇതത്ര വേണ്ടി വരത്തില്ല. പക്ഷേ അമേരിക്കൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അങ്ങനെ കളയാനൊന്നുമില്ല, എല്ലാം പഠിച്ചേ പറ്റും. ഇന്ത്യൻ സിസ്റ്റത്തിൽ നമ്മൾ തന്നെ ഒത്തിരി കളഞ്ഞിട്ടാണ് വരുന്നത്. ഇതുപോലെ വേദപുസ്തകത്തെ നമ്മൾ എല്ലാ വേദപുസ്തകത്തിലെ എല്ലാ ഭാഗങ്ങളെയും ഒരുപോലെ കാണാറുണ്ടോ? ഇതിന് തെളിവ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേദപുസ്തകം എടുത്ത് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ ഇതിന്റെ അടയാളം നിറം മാത്രം നോക്കിയാൽ മതി, അപ്പം നമുക്കറിയാം അവിടെ ഏതാ ഇത് കൂടുതൽ ഉപയോഗിച്ചത് ഏതായിരിക്കും. ആ സങ്കീർത്തനം നമ്മളതങ്ങ് ചെകഞ്ഞ് 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 അതൊരുമാതിരി കരിവാളിച്ചു. ഉൽപ്പത്തി പുറപ്പാട് ലേവിയായും കരുത്ത് കറുത്തു തുടങ്ങി. പക്ഷെ വെളുപാട് വെളുവിളാന്നിരിക്കുക. അതെന്താന്ന് ചോദിച്ചാൽ ഒബദ്യാവ് ഉണ്ടോന്നൊരു ചോദിച്ചപ്പോൾ ഞാനൊരു പ്രസംഗത്തിന് നാട്ടിൽ ചോദിച്ചപ്പോൾ അങ്ങനെയും പുസ്തകം ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് സംശയം ഉണ്ടാകുന്ന മേല. പക്ഷെ ഞാൻ പറയുന്നു, ദേവാലയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ടാണ് വരുന്നതെങ്കിൽ വായിച്ച വേദപുസ്തകത്തിലെ ഓരോ സംഭവങ്ങളും വിവിധ രൂപത്തിലൂടെ നമ്മുടെ മനസ്സിൽ ചിത്രീകരിക്കപ്പെടുന്ന സ്ഥലമാണ് വിശുദ്ധ ദേവാലയം. നമുക്ക് തോന്നാറുണ്ടോ, നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നോക്കുന്ന അച്ഛന്റെ കാപ്പ ഇന്ന് മഞ്ഞയായിരുന്നു കേട്ടോ, ഐക്കണും വെച്ചിട്ടുണ്ട്. ഞങ്ങളും അങ്ങനെയൊക്കെ നോക്കും. നിങ്ങൾ നോക്കുന്നത് കൊണ്ട് ഞങ്ങളും അതിനകത്തൊക്കെ അറിയാതെ ശ്രദ്ധിച്ചും പോകും. ചിലപ്പോൾ നോക്കുന്ന അവന്റെ ആ മറുവാക്കയുടെ വടി അവന് ആ നിൽക്കുന്ന കണ്ടപ്പോ കേറ് കണ്ടണം കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. ഇങ്ങനെ പറയുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ആ മണിയെടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുന്ന ഒരുത്തൻ അവരോട് ഉറങ്ങുന്ന ഞാൻ കണ്ടു. മദ്ബഹായി നിന്നുകൊണ്ട് താഴെ നിൽക്കുന്നവന്റെ ഫോട്ടോ എടുക്കുന്നവരെയും നമുക്ക് കാണാൻ പറ്റും. ഹൃദയമൊന്നും ചുമ്മാ ഒരു സന്തോഷം. മധുഹായിക്കകത്ത് രഹസ്യമായ കാര്യങ്ങൾ നടക്കുമ്പം പിതാക്കന്മാർ പണ്ടേ പഠിപ്പിച്ചിട്ടുണ്ട്, അതിന്റെ ചിത്രീകരണം പാടില്ല. അപ്പൊ വൈദികർ പോലും നമ്മൾ അകത്തോട്ടൊരു കുഴലിൽ ഇറക്കി അതിനകത്ത് നിന്ന് ഫോട്ടോ എടുത്ത് രഹസ്യത്തെ പുറത്താക്കാൻ, പക്ഷെ രഹസ്യത്തെ പുറത്താക്കിയാൽ നമ്മൾ പുറത്തായി പോകും. പോട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നതിന് പകരം ഈ ദേവാലയത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ വിഷയമാണ്. എന്തുവാ വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മുടെ കൺമുൻപിൽ ചിത്രീകരിക്കപ്പെടുന്ന സ്ഥലമാണ് വിശുദ്ധ ദേവാലയം. നമുക്ക് വേദപുസ്തകത്തിലേക്ക് ഒന്ന് ഓടിച്ചു നോക്കിയാൽ ഗാർഡൻ ഓഫ് ഏഡൻ ആര് കൊടുത്ത സ്ഥലമാണ്? ദൈവം മനുഷ്യന് വേണ്ടി കൊടുത്തതാ. ജീവിക്കാനും പ്രാർത്ഥിക്കാനും ദൈവം പറഞ്ഞ ഡൂസ് ആൻഡ് ഡോൺസ് ഇത് ചെയ്യാനും വേണ്ടി കൊടുത്ത സ്ഥലമാണ്. പക്ഷെ അവിടെ നിന്ന് അലക്ഷ്യമായ കാര്യങ്ങൾ ചെയ്തപ്പോൾ എന്ത് പറ്റി? ഈ ഗാർഡൻ ഓഫ് ഏഡൻ എന്ന് പറഞ്ഞ ദേവാലയത്തിൽ നിന്ന് അവരൗട്ടായി. അപ്പൊ ചെയ്യേണ്ടതേ ദേവാലയത്തിൽ നടക്കാവൂ. രണ്ട്, നോഹയുടെ പെട്ടകം യഥാർത്ഥത്തിൽ ഞാൻ നോമ്പുകാലത്തെ പ്രസംഗത്തിൽ പറഞ്ഞു, അതൊരു നോമ്പുകാലത്തിന്റെ അനുഭവമാണ്. ഏറ്റവും വലിയൊരു നോമ്പും കൂടിയാണ് ഈ പെട്ടകത്തിനകത്തിരുന്ന് അവരനുഷ്ഠിച്ചത്. അതുപോലെ വിശുദ്ധ ദേവാലയം എന്ന് പറയുന്നത് എന്തുവാ, സോറി, നോഹയുടെ പെട്ടകം എന്ന് പറയുന്നത് വിശുദ്ധ ദേവാലയത്തിന് തുല്യമാണ്. ദൈവത്തിന്റെ നിയോഗപ്രകാരം ഉള്ളിൽ കയറി ദൈവകൃപയെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ആയിരിക്കാൻ പറ്റുന്ന ഒരു അവസരം, ഇതാണ് നോഹയുടെ പെട്ടകം. വീണ്ടും ഇസ്രായേൽ ജനം എന്ന് പറഞ്ഞാൽ എന്തോ, പീപ്പിൾ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവം പ്രത്യേകം വേർതിരിച്ച ഒരു സംഘം. ദൈവ നിയോഗപ്രകാരം മോശയുടെയും യോശുവയുടെയും നേതൃത്വത്തിൽ മിസ്രയേമിലെ അടിമത്വത്തിൽ നിന്ന് മാറ്റപ്പെട്ട് ഇങ്ങോട്ട് പോവുകയാണ്. കനാൻ എന്ന് പറയുന്ന ദേശത്തേക്ക് പോകുന്ന ഒരു സംഘം, അത് ഒരുമിച്ച് പല സന്ദർഭങ്ങളിൽ കൂടാരത്തിന്റെ മുമ്പിലും അല്ലെങ്കിൽ ഹോറേബിന്റെ താഴ്വാരത്തുമൊക്കെ പ്രാർത്ഥിക്കാൻ കൂടിയിട്ടുണ്ട്. അങ്ങനെ കൂടുന്ന ഇടമാണ് ആരാധന ആലയം. വീണ്ടും നേരത്തെ പറഞ്ഞതാ, ഇസഹാക്കിനെ ബലി കഴിക്കാൻ ഒരു മലയുടെ മുകളിലോട്ട് കൊണ്ടുപോയി. ആ മലയുടെ പേരെന്താ? മോറിയാമല. ഈ മോറിയാമലയാണ് ദേവാലയം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്, കഴുതപ്പുറത്താണ് ആദ്യം ഈ വിറക് കൊണ്ടുപോകുന്നത്. മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങ് അകലെയായിട്ട് മോറിയാമല കണ്ടു. പിന്നെ കയറ്റം തുടങ്ങിയപ്പോൾ കഴുതയെ അവിടെ നിർത്തി, വലിക്കാരെ നിർത്തിയിട്ട് അപ്പനും മോനും കൂടെ പോകുന്നു. കഴുതപ്പുറത്തിരുന്ന ഈ വിറക് കഷണം ആരുടെ തലയിലോട്ടാ മാറ്റി? ഇസഹാക്കിന്റെ തലയിലോട്ട്. ബാലനായ കൊച്ചൻ ഇസഹാക്ക് അതും കൊണ്ട് ചുമന്ന് മുകളിൽ വരെ ചെന്നപ്പോൾ അതുവരെ തലയിലിടുന്ന വിറക് കഷണം അബ്രഹാമാണ് വിറക്കി താഴോട്ട് വന്നത്. നമ്മൾ കൂസോയോ ഇത് തന്നെയാണ്. പുരോഹിതന്റെ മുമ്പിലേക്ക്, അബ്രഹാം ആകുന്ന പുരോഹിതന്റെ മുമ്പിലേക്ക് നമ്മളൊക്കെ കടന്നു ചെല്ലുമ്പോ നമ്മൾ ആരായിട്ടാ ചെല്ലുന്നറിയോ? നമ്മൾ ഓരോ ഇസഹാക്ക. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത് ഇസഹാക്കിന്റെ കെട്ടുകളെ ചോദിച്ചതല്ല ചേരിച്ചതും അവിടെ വിട്ട് അവിടെ നിന്ന് വിടുവിച്ചു. അപ്പൊ ഇസഹാക്കായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ കൈകൂപ്പി ബലിപീഠത്തിന്റെ മുമ്പിൽ നിൽക്കുക. അബ്രഹാം ആകുന്ന പുരോഹിതൻ തലയിൽ കൈവച്ച് ഈ പാപത്തെ എടുക്കുന്നു. എങ്ങോട്ട് കൊണ്ടുവെക്കുക? ബലിപീഠത്തിൽ കൊണ്ടുവെക്കുക. ആ ബലിപീഠത്തിലാണ് നമുക്ക് എന്തിൽ കിട്ടുന്നത്? ആ ബലിപീഠത്തിൽ നിന്നാണ് നമുക്ക് കൂടെ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ആശീർവാദം തരുന്നതും. ബലിപീഠത്തിൽ നിന്ന് അപ്പവീഞ്ഞുകളിലൂടെ ദൈവകൃപ സ്വീകരിക്കുന്ന വൈദികൻ അത് ആവഹിച്ച് ശുശ്രൂഷകളിലൂടെ കൈമാറും, അല്ലാതെ തന്നെ സമാധാനമായിട്ട് കൈമാറും, അനുഗ്രഹമായിട്ട് കൈമാറും. ഇത് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ഈ കാര്യങ്ങൾ കുടികൊള്ളണം. ഞാൻ നിൽക്കുന്നത് ഏതെന്റെ പർദീസയിലാണ്, ഞാൻ നിൽക്കുന്നത് നോഹയുടെ പെട്ടകത്തിലാണ്, ഞാൻ നിൽക്കുന്നത് ഇസഹാക്കിനെ മോറിയാമലയിൽ സമർപ്പിച്ച ബലിപീഠത്തിന്റെ മുമ്പിലാണ്. വീണ്ടും ജെറുസലേം ടെമ്പിൾ, എന്തിനാ ജെറുസലേം ടെമ്പിൾ ഉണ്ടാക്കിയ ദൈവം? ദൈവത്തെ ആരാധിക്കുവാൻ ഒരിടം, ദൈവമായിട്ട് ആഹ്വാനം ചെയ്ത് പൂർവികരിലൂടെ സമർപ്പിക്കപ്പെട്ട ഒരു അനുഭവമാണ് ജെറുസലേം ടെമ്പിൾ. ആ ജെറുസലേം ടെമ്പിളിന്റെ പുതിയ ആവിഷ്കാരമാണ് നമ്മൾ എന്ന് വിശ്വസിക്കുന്ന ക്രൈസ്തവന്റെ എന്തുവാ കുരിശ്. അമേരിക്കയിൽ ഏത് ഡിനോമിനേഷനിൽ പെട്ട ഒരു ദേവാലയമാണെങ്കിലും അത് ഗവൺമെന്റ് കൊണ്ട് രജിസ്റ്റർ ചെയ്യപ്പെടണമെങ്കിൽ, എന്റെ അറിവ് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, അത് തിരുത്തി തന്നാലും കുഴപ്പമില്ല, അവിടെ ഒരു കുരിശടയാളം വേണമെന്ന് ഫെഡറൽ ഗവൺമെന്റ് നിർബന്ധിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലോ കുരിശിവച്ച ദേവാലയങ്ങളുമുണ്ട്, കുരിശിവെക്കാ വെക്കരുതെന്ന് പറയുന്ന ദേവാലയം, കുരിശി വെക്കുന്നതുകൊണ്ട് വെക്കാത്തതുകൊണ്ട്. ഇവിടെ അത് പെന്തക്കോസ്ത് ആണെങ്കിലും ഏത് ഡിനോമിനേഷനിൽ പെട്ടതാണെങ്കിലും അവിടെ ഒരു കുരിശടയാളം. വെറുതെ പറഞ്ഞല്ല, രണ്ടുമൂന്ന് പേരോട് ഞാൻ ചോദിച്ച് ബോധ്യപ്പെട്ടിട്ടാണ്, തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനും ക്ഷമിക്കാനും ഇടവരട്ടെ. വീണ്ടും ഇതൊരു വിശ്വാസികളുടെ സമൂഹമാണ്. അത് ഒരു പ്രത്യേകമായ ശക്തിയിൽ ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ഒരു തലത്തിൽ മനസ്സിനെ ക്ലിപ്തപ്പെടുത്തിയ ആളുകളുടെ ഒരു സംഘം ഒരുമിച്ചു കൂടി വരുന്ന സ്ഥലമാണ് ദേവാലയം. അതാണ് അസംബ്ലി എന്നൊരു വാക്കുണ്ടായത്. ചർച്ച്, എക്ലീസിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഈ വാക്കുണ്ടാകാനും കാരണം ഒരേ ചിന്തയിൽ, ഒരേ അച്ചടക്കത്തിൽ, ഒരേ ഭാവത്തിൽ ദൈവത്തെ കാണാൻ നിൽക്കുന്ന ഒരു സ്ഥലം, ഒരു ഒരു വേദി. ആ ഒരു ചിന്തയിൽ വീണ്ടും ദ ന്യൂ കവനന്റ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ പുതിയ ഉടമ്പടി. എന്തോ ഈ പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞു. ഈ വാക്കിനെയാണ് പെന്തക്കോസ്തുകാർ ചിലപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് എതിർത്ത് സംസാരിക്കുമ്പം തിരശ്ശീല കീറിപ്പോയി. അതുകൊണ്ട് ഇനി തിരശ്ശീല വേണ്ട. പുരോഹിതൻ എന്നൊരു കൺസെപ്റ്റ് ഇനി ഇല്ല. അതുകൊണ്ട് പുരോഹിതന്റെ ആവശ്യമില്ല. പിന്നെന്തൊക്കെ പറഞ്ഞു, ദുഃഖ വെള്ളിയാഴ്ചയോ ഹാശായ്ചയോടെ ഒന്നും ആവശ്യമില്ല. കാര്യം കർത്താവ് ഒരു പ്രാവശ്യമേ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. നമ്മൾ രണ്ടാവശ്യം ഒന്നും പറയുന്നില്ല. നമ്മളും പറയുന്നു അതിനെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ ഒരവസരം നൽകുന്ന സമയമാണ്. അത് രണ്ടായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ബെന്നിഹിൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അടുത്ത സമയത്ത് ഒരു വീഡിയോ ക്ലിപ്പ് ഇറക്കി. വർഷങ്ങളായിട്ട് മനുഷ്യ മനസ്സിനെ നന്നായി സ്വാധീനിച്ച് പ്രോസ്പെരിറ്റി തിയോളജി പഠിപ്പിച്ച് ജീവിതത്തിലെ സുഖാനുഭവങ്ങൾ ക്രിസ്തുവിന്റെ കൃപയാണെന്ന് മാത്രം പഠിപ്പിച്ച് മറ്റുള്ളവരെ ആ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുകയും സ്വയം മോട്ടിവേറ്റ് ചെയ്യപ്പെട്ട് കോടിക്കണക്കിന് പണം ഉണ്ടാക്കിയ മനുഷ്യൻ ഇപ്പോൾ പശ്ചാത്താപത്തോട് പറയുന്നു, പുരാതന സഭകൾ പഠിപ്പിക്കുന്ന യാതനകളുടെയും കുരിശിന്റെയും അനുഷ്ഠാനങ്ങളുടെയും ക്രമത്തിൽ മാത്രമേ ക്രിസ്തുവിന് അനുഗ്രഹം പ്രദാനം ചെയ്യാൻ പറ്റൂ. പ്രോസ്പെരിറ്റി തിയോളജി അല്ല അദ്ദേഹം പറയുന്നത്. നമ്മുടെ ഈസ്റ്റേൺ തിയോളജിയിൽ അല്ലെങ്കിൽ ഓറിയന്റൽ സഭകളൊക്കെ പഠിപ്പിക്കുന്നത് നോമ്പ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം ക്രമീകരിച്ച് അതിനെ കുറച്ച് കാര്യങ്ങൾ കഴിക്കാതിരിക്കുന്നതല്ല, ഒരു നിഷ്ഠയും ഒരു യാതനയും ഞാൻ ദൈവത്തിന് വേണ്ടി എടുക്കുക. അതിന് ഉള്ള ഒരു ഉൾപ്രേരക ഘടകം സഭയിലൂടെ ലഭിക്കപ്പെടുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന അനുഭൂതിയാണ് യഥാർത്ഥ കൃപയെന്ന് ഈ മനുഷ്യനും പറയുന്നു. ജോയൽ ഓസ്റ്റിൻ, ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ സ്ഥലം പോയി കണ്ടിട്ടുണ്ട്. ഒരു മോട്ടിവേഷൻ സ്പിരിച്വാലിറ്റി ഇപ്പോഴും പറയുന്ന ആളാണ്. ധാരാളം ആളുകൾ കൂടും. അപ്പൊ നമുക്ക് തോന്നും നമ്മുടെ അച്ഛനൊന്നും പ്രസംഗിക്കാനും അറിയത്തില്ല, യാതൊരു ആവേശവും ഇല്ല എന്നൊക്കെ തോന്നും. ഉറഞ്ഞതുള്ളുന്ന പ്രസംഗകരെയാണ് ഈ കാലഘട്ടത്തിൽ നമുക്കിഷ്ടം. അത് നമ്മുടെ ഒരു ബേസിക് നേച്ചറിന്റെ ഭാഗമാണ്. പക്ഷേ ഉറഞ്ഞ തുള്ളലല്ല, ഡിസിപ്ലിനിലൂടെ കർത്താവിന്റെ കൃപകളെ സ്വീകരിക്കാൻ ചില വിട്ടുകൊടുക്കൽ, ലോകപ്രകാരമുള്ള ചില വിട്ടുകൊടുക്കലൊക്കെ ചെയ്ത് ദൈവത്തിന്റെ മുമ്പിൽ സ്വയം സമർപ്പിക്കുന്ന ഒരു ആരാധനാ ക്രമം നമ്മുടെ സഭയിൽ നമുക്ക് ജന്മാവകാശമായിട്ട് ലഭിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മുഖാന്തരമാകുന്ന സ്ഥലമാണ് വിശുദ്ധ ദേവാലയം. അപ്പൊ ദേവാലയത്തിന്റെ വലിപ്പമോ ചെറുപ്പമോ നമ്മളൊക്കെ ചിലപ്പോ പറയാറുള്ളൂ. ഞാൻ ഏത് പള്ളിയാന്ന് ചോദിച്ചാൽ ചിലരുടെ അഭിമാനത്തോടെ പറയും, അറിയപ്പെടുക പരിമല പള്ളിയാന്ന് പറയാൻ നമുക്ക് അതിനകത്തൊരു മെമ്പർഷിപ്പ് കിട്ടിയ സന്തോഷമാണോ എന്നൊരാളെന്നെ വിളിച്ചായിരുന്നു രാവിലെ, ബഹറിനെ. അച്ഛാ എനിക്കിനി ഒരു ആഗ്രഹവും കൂടെ ഉള്ളൂ, പരിമല പള്ളിക്കടുത്ത് ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിക്കണം. നല്ല മനുഷ്യനാ, എൻ്റെ ഒരു കൂട്ടുകാരനാ. ഞാൻ ചോദിച്ചു എന്തോ കാര്യം, പക്ഷെ അവിടെ ഒരു മെമ്പർഷിപ്പും കൂടെ. ഞാൻ ചോദിച്ചു ചിലര് ചിന്തിക്കുന്ന അങ്ങനെയല്ല, മധുബായുടെ അടുത്ത് അടക്കണം. കള്ളൊക്കെ ഞാൻ കുടിക്കും, അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, പക്ഷെ മധുബായുടെ അടുത്ത് അടക്കണം. അതുപോലെ പരിമല പള്ളിയിൽ ഒരു മെമ്പർഷിപ്പ് കിട്ടണം. അല്ലെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു പള്ളിയിലെ മെമ്പറാന്ന് പറയുമ്പോൾ പിന്നെ പള്ളി പോയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞേ, ആ 3 വീട്ടുകാരുള്ള പള്ളി അവര് സഭയിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളൊന്നും കണ്ടിട്ട് പോലുമില്ല ഞാൻ ചെല്ലുന്ന സമയം വരെ. എന്നാലും വിചാരം പരിമലയെന്ന് കേട്ടിട്ടുണ്ട് അവര്, പക്ഷെ പരിമല പള്ളി പോയിട്ടില്ല. നമ്മളൊക്കെ പോകുമ്പോഴൊക്കെ ചെന്ന് തൊട്ട് വണങ്ങിയിട്ട് വന്ന സ്ഥലമാണ് പുതുപ്പള്ളി. പൂവ് മണർകാട് പോലെ ചെയിൻ പോലെ നമ്മൾ കുറെ പള്ളികൾ എഴുതി വെച്ചിട്ടുണ്ട്. അതേസമയം എന്റെ ചോദ്യം, അപ്പൊ ബാക്കി പള്ളിയിലൊന്നും ദൈവം ഇല്ലേ? നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന പള്ളിയിൽ ദൈവം ഇല്ലേ? നമ്മൾ എപ്പോഴും പള്ളിയുടെ വലിപ്പവും പള്ളിയുടെ പേരും പ്രതാപവും വെച്ച് സ്പിരിച്വാലിറ്റിയെ നമ്മുടെ മെഷറിംഗ് സ്കെയിലും കൊണ്ട് അളക്കുമ്പോൾ കർത്താവ് പറയുന്നു, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ കർത്താവ് ഉണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടോ? നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടി ക്രമീകരിക്കപ്പെട്ട ഒരു സ്ഥലം. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഏറെ നല്ലതാണ് പെരുപീഠത്തിന്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത്, ശരിയല്ലേ? ഒരു വൈദികൻ പ്രാർത്ഥിക്കാൻ നേരം വസ്ത്രം അദ്ദേഹത്തിന് കൊടുക്കുന്ന രീതിയിൽ അതിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും അതല്ലാതെ പ്രാർത്ഥിക്കുന്നതും സഭയുടെ പഠിപ്പിക്കൽ അനുസരിച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ദേവാലയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പണ്ടേ നമ്മുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഏറ്റവും നല്ല വസ്ത്രം അല്ലെങ്കിൽ വാങ്ങിക്കുന്ന പുതിയ വസ്ത്രം ആദ്യം ഇട്ടുകൊണ്ട് പോകുന്ന സ്ഥലം ഇവിടാ. പക്ഷെ ഇപ്പോഴും കല്യാണ സ്ഥലമാണ്, നമ്മൾ ഏറ്റവും നന്നായിട്ടൊരു വിലപിടിപ്പുള്ളതും ആ തിളക്കമുള്ളതും ഒക്കെ ഇട്ടുകൊണ്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം. അല്ലെങ്കിൽ ഒരു ഫീസ്റ്റ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗ്യാതറിങ് വരുമ്പോൾ നമ്മൾ അതിന്റെ ഒരു മട്ടോടും പകട്ടോടും കൂടിയൊക്കെ വരാറുണ്ട്. ഞാനിത് പറഞ്ഞ് ഒത്തിരി പോകുന്നില്ല. അവസാനമായിട്ട് ഒരു കാര്യം കൂടി, അതിന്റെ സ്പെഷ്യാലിറ്റി ഇസ് ദ പിൽഗ്രിംസ് ടുവേർഡ്സ് എറ്റേണൽ ലൈഫ്. ഈ ചിന്തയാണ് നമ്മുടെ സഭാ ജീവിതത്തിൽ നിന്ന് ഇപ്പം നഷ്ടപ്പെട്ടത്. നമുക്കൊരു നിത്യജീവൻ എന്നൊരു സംഭവം ഉണ്ട്. മാമോദിസയ്ക്ക് ഇത് പറയും, എന്നിട്ട് അവസാനം കിരീടം നീക്കം പ്രാർത്ഥന ചൊല്ലും. ഈ കിരീടം നീക്കപ്പെടുന്നതോടുകൂടി ഇവന് ലഭിക്കാനുള്ള ഒരു ദൈവകൃപയും നശിപ്പിക്കപ്പെടും. അത് പ്രതീകാത്മകമായിട്ട് ചെയ്ത, അത് വെച്ച് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു വെക്കും, പ്രത്യേകം ആൽബത്തിൽ വെക്കും, ഫ്രെയിം ചെയ്തും വെക്കും. പക്ഷേ അതൊരു പ്രതീകമാണ്, അതെവിടെ വരെ നിലനിർത്താനുള്ളതാണ്. ഈ ലോകത്തിന്റെ ജീവിതത്തിന്റെ അന്ത്യം വരെയും ആ പ്രതീകത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വിൽ ഗെറ്റ് എറ്റേണൽ ലൈഫ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, സഭയുടെ ഒരു പുതിയ തുടക്കം യെരുശലേമിൽ അല്ലെങ്കിൽ അന്ത്യോക്യയിൽ ആ പ്രദേശത്തൊക്കെ ആരംഭം കുറിച്ചപ്പോൾ നമ്മളും ഇന്ന് അതിന്റെ പിന്തുടർച്ചയായിട്ട് നടക്കുന്നവരാണ്. എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളുടെ നാട്ടിലെ മർത്തോമക്കാരനായ ഒരു ഒരു നമ്മൾ കപ്പ്യാരെന്ന് പറയുന്ന രീതിയിൽ ആ പള്ളിയിൽ സൂക്ഷിക്കുന്ന ഒരാള്, ചിലപ്പോഴൊക്കെ അച്ഛനില്ലെങ്കിൽ അയാൾ തന്നെ അങ്ങ് പ്രാർത്ഥിക്കും. അപ്പൊ ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തൊരു വീട്ടിൽ വന്നപ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അച്ഛനും ചുമ്മാച്ചനും ഒന്നുമല്ല, ചെറുപ്പമാണ്. അപ്പൊ അവൻ അദ്ദേഹം അവന്റെ മനസ്സിൽ നിന്ന് പ്രാർത്ഥിച്ചതാ, ദൈവമായ കർത്താവെ 2000 വർഷങ്ങൾക്ക് മുമ്പ് നീ യെരുശലേമിൽ ഒരു സഭ സ്ഥാപിച്ചല്ലോ, അതിന്റെ ഒരു ബ്രാഞ്ച് ഞങ്ങളുടെ നാട്ടിൽ തുടങ്ങിയതിൽ സന്തോഷം. അവന്റെ വാക്കാ. എനിക്കന്നേരം ഞാൻ എന്റെ അപ്പനോട് ചോദിച്ചു, നമ്മൾ പറയാറുണ്ട് ഫെഡറൽ ബാങ്കിന്റെ ഒരു ബ്രാഞ്ച് നമ്മുടെ നാട്ടിൽ തുടങ്ങി, നമ്മളെ സ്റ്റേറ്റ് ബാങ്കിന്റെ ഒരു ബ്രാഞ്ച് തുടങ്ങി, ഇതുപോലെ അവന്റെ മനസ്സിൽ. പക്ഷെ എനിക്ക് തെറ്റൊന്നും ഞാൻ കണ്ടില്ല, ഒരു ബ്രാഞ്ച് ഞങ്ങളുടെ നാട്ടിലും കിട്ടിയതിൽ അവൻ സന്തോഷിക്കുന്നു. നമുക്ക് കിട്ടിയേക്കുന്ന ഒരു ബ്രാഞ്ച്, ആ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ശാഖ, ഒരു അവയവം, ഒരു ശിഖരം. ആ ശിഖരത്തിൽ ഇടുന്നു കൊണ്ട് കൊമ്മിന്റെ ചെവിട് വെട്ടരുത്. എന്ത് വേണം? അത് മുഴുവൻ വളരാൻ ഉള്ളൊരു അവസരം നമ്മളായിട്ട് കൊടുക്കണം. ഒരു ഒരു ദേവാലയം മറ്റ് ദേവാലയങ്ങളെയും ഉൾക്കൊള്ളണം, മറ്റ് സഭകളെയും ഉൾക്കൊള്ളണം. അതിനേക്കാൾ ഉപരി ക്രിസ്തു പഠിപ്പിക്കുന്നത് മനുഷ്യനാകുന്ന ക്രിസ്തുവിന്റെ ആവരണമുള്ള ഒരു ജീവൻ മറ്റുള്ളവരെയും കരുതുകയും ബഹുമാനിക്കുകയും വേണം. ഈ സങ്കല്പമാണ്, ഈ ആശയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്ഥാന പെരുന്നാളിന്റെ ദിവസം നമുക്ക് ഈ ബുധനാഴ്ച ഒരുമിച്ച് ചിന്തിക്കുവാനും ദൈവകൃപയിൽ ശരണപ്പെടുവാനും. അതുകൊണ്ട് യെരുശലേമിൽ പോയിട്ട് വരുമ്പോഴൊക്കെ ചിലട് പറയാറുണ്ട്, ഇപ്പോഴാ വേദോത്സവമൊക്കെ ഒന്ന് മനസ്സിലായി, ഇത് യെരുശലേമിൽ പോകേണ്ട കാര്യമില്ല. വിശുദ്ധ ദേവാലയത്തിലെ ആരാധനയിൽ കൗമ ചൊല്ലുന്ന സമയം മുതൽ അവസാനത്തെ ആശീർവാദം വരെ മനസ്സോടെ നിൽക്കുന്ന ഒരാൾക്ക് യെരുശലേമിൽ പോകേണ്ട കാര്യമില്ല. പോയവരെ ഞാൻ കുറ്റപ്പെടുത്തുവല്ലോ, ഞാൻ ഒത്തിരി പ്രാവശ്യം പോയി, പോയവരും എന്റെ മുമ്പിൽ എളുപ്പമുണ്ട്. അത് പോകണം, അതൊരു ഭൂമിശാസ്ത്രവും ചരിത്രപരമായ അതിന്റെ കാര്യങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാനും ഒരു നല്ല അവസരമാണ്. പക്ഷെ ഈ ആരാധനാലയത്തിൽ വായിക്കുന്ന വേദപുസ്തകം പച്ചയായി പ്രതിനിധാനം ചെയ്യുന്ന കർമ്മങ്ങളും അനുഷ്ഠാനമുണ്ട്. ആ ആരാധനാലയം കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമുക്കൊക്കെ സന്തോഷിപ്പാനൊരു അവസരം തന്നതുപോലെ മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ ഈ ചിന്തകൾ നിങ്ങൾക്ക് അനുഗ്രഹം പകരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട രാജേഷ് സച്ചൻ ഇങ്ങനൊരു അവസരം കൂടി നൽകിയതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. കേട്ടതായ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, നന്മ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ എന്റെ വാക്ക് ഞാൻ പൂർണ്ണമാക്കട്ടെ.
വളരെ അനുഗ്രഹീതമായ ഒരു ചിന്തയാണ്, നമ്മളിനെ കുറിച്ച് സംശയമൊന്നും വരേണ്ടാത്ത. പ്രത്യേകിച്ച് നമ്മൾ ഈ കാലഘട്ടത്തിൽ പുനരുത്ഥാന പെരുന്നാളിലൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ, അല്ലെ ആനന്ദപൂർവ്വം നമ്മളതിനെ ആരാധിക്കുമ്പോൾ, നമ്മുടെ ഹൃദയ സങ്കല്പങ്ങളൊക്കെ കുറെ കൂടെ പച്ചയായി അല്ലെങ്കിൽ കുറെ കൂടെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരണം എന്നുള്ളതിന്റെ ഒരു ഉൽപ്രേരകമാണ് എന്റെ വാക്കിൽ കൂടി നമ്മൾ കേട്ടത്. വളരെ എനിക്ക് തോന്നുന്നത് പിന്നെയും വീണ്ടും അത് കേൾക്കേണ്ട ഒരു പ്രസംഗം തന്നെയാണ്. റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആളുകൾക്ക് അത് കേൾക്കാനും അല്ലെങ്കിൽ കേൾക്കാത്തവർ അത് കൂടുതൽ കേൾക്കാനായിട്ട് ഇടയാവണം. നമ്മുടെ സഭയും നമ്മുടെ ആരാധനയും പ്രതിദാനം ചെയ്ത ആരാധനയുടെ അനുഗ്രഹങ്ങളും മഹത്വങ്ങളും ഒക്കെ എല്ലാം വളരെ വളരെ ആഴമായി നമ്മളെ സ്പർശിച്ചിട്ടുള്ള ഒരു ചിന്തയാണ് അച്ഛൻ നമുക്ക് പകർന്നു തന്നത്. എന്നാൽ ഈ ഒരു ദിവസം പ്രത്യേകിച്ച് പുനരുദ്ധാരണത്തിന് ശേഷമുള്ള ഒന്നാമത്തെ ബുധനാഴ്ച നല്ല ഒരു ആത്മീയ ചിന്തയോടുകൂടി നമുക്ക് തുടക്കപ്പെടാൻ ഇടയായാലും അതിന് നേതൃത്വം കൊടുത്ത അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ രേഖപ്പെടുത്തുന്നു. തുറന്നും എപ്പോഴും അതിന്റെ സാധ്യത നമുക്കുണ്ടെന്നുള്ളത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ വളരെ ആലോചിച്ച് ചിന്തിച്ച് അച്ഛന് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും അത്രയും നേരം കൊണ്ട് വളരെ വളരെ ചിന്തിക്കേണ്ട ഒരു ഒരു ആശയമാണ് നമുക്ക് പകർന്നുള്ള സംശയമൊന്നുമില്ല. ദൈവം ജനങ്ങളിൽ അനുഗ്രഹിക്കട്ടെ, അനേക പ്രയോജനം ഉണ്ടാകാത്ത കോമത്തിന്റെ വാക്കുകളും സാന്നിധ്യവും ദൈവം കൂടുതൽ ഉപയോഗിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. നമ്മൾ സാധാരണ ഉറക്കുന്ന രോഗികളെയൊക്കെ തന്നെ ദൈവസന്നിധിയിൽ ഉറക്കുകയും അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ സമയത്ത് ഒരു 2 ലൈൻ പാടി നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന നടത്താം.
എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയറപ്പാനും നാഥാ, എന്നെ നീ സുഗന്ധമാ.
പാറയ്ക്കുമോറ ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള സ്വർഗീയ ദൈവമേ, അങ്ങയുടെ പുരുദ്ധാന പെരുന്നാളിനെ വളരെ ഭക്തിയോടും ആരാധനപൂർവ്വം ഞങ്ങൾ അനുഷ്ഠിച്ച് വീണ്ടും അങ്ങയുടെ തൃപ്പാദങ്ങൾ ശിരസ്സിനെ സമർപ്പിച്ചുള്ള അനുഗ്രഹത്തിലാട്ട് യാചിക്കുന്നു. ഓരോ നിമിഷവും ഞങ്ങളെ കരുതുകയും ഞങ്ങളുടെ വേദനകളിൽ കൂടിയിരിക്കുകയും ഞങ്ങളുടെ നൊമ്പരങ്ങളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന അങ്ങയുടെ കരുതലിനെ ഓർത്ത് സ്തുതിക്കുന്നു. ജീവിതത്തിന് അവസാനം വരെയും അങ്ങ് കൂടണമെന്നുള്ള ധൈര്യത്തോടും വിശ്വാസത്തോടും ജീവപാതാക്കളെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന കൂട്ടായ്മ അവിടുന്ന് വാഴ്ച അനുഗ്രഹിക്കണമേ, നന്മ കൊണ്ട് നടക്കണമേ. ഇതിനുവേണ്ടി അല്പമായ അധികമായ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അവിടുന്ന് വാഴ്ച അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിനങ്ങളിലൊക്കെ രോഗികളായി ഞങ്ങളുടെ മനസ്സിൽ അനേക ആളുകൾ അവരുടെയൊക്കെ സൗഖ്യത്തിനും ആരോഗ്യത്തിനുമായിട്ട് അവരെ തിരുവോപാസമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വേദനയും രോഗവും ഒന്നും ദൈവശിക്ഷയല്ല, അതിനേക്കാൾ ഉപരി ദൈവസ്നേഹം അനുഭവിക്കാനുള്ള മാർഗമാണെന്നുള്ള തിരിച്ചറിവ് പരിശുദ്ധ പിതാക്കന്മാർ ജീവിതത്തിൽ കാണിച്ചതുപോലെ രോഗത്തെയും വേദനയൊക്കെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കത്തക്കവണ്ണമുള്ള വിശ്വാസത്തിന്റെ ഉന്നതങ്ങളിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം ഇതിന്റെ മക്കളെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക രോഗികളെ ഈ സമയത്ത് ഞങ്ങൾ മനസ്സിൽ ഓർക്കുന്നു. ദൈവമേ അവരുടെ സൗഖ്യവും വരവുമൊക്കെ അവിടുത്തെ കരങ്ങളിൽ ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. വൈദ്യന്മാർ ഉപേക്ഷിക്കുമ്പോഴും ഔഷധങ്ങൾ തള്ളുമ്പോഴും അതിനപ്പുറമാണ് ദൈവകൃപയുടെ നിലയ്ക്കാത്ത പ്രവാഹം എന്നുള്ള ആഴമായ ചിന്ത അവരെ ഈ ലോകത്തിൽ അവിടുന്ന് അനുവദിക്കുന്നവളെന്ന കാലം സന്തോഷത്തോടെ ജീവിക്കാൻ തക്കവണ്ണം ഉൾപ്രേരകമായി അവർ ഉള്ളിൽ സമാധാനം സന്തോഷവും ധൈര്യവും പ്രത്യാശയും പകർന്നവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. യുവതി യുവാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നന്മയിൽ വളരുവാൻ തക്കവണ്ണം നീ അവരെ സഹായിക്കണമേ. കുടുംബജീവിതത്തിൽ പരസ്പര സമാധാനവും സന്തോഷവും കണ്ടെത്തുവാനും പ്രശ്നങ്ങളെ സമയചിത്തതയോടെ കൈകാര്യം ചെയ്യാൻ വിവേകമുള്ള ദമ്പതികളായി ഓരോ കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളോട് നാട്ടു തീർക്കണമേ. വാർദ്ധിപ്പിച്ചിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിന്റേതായ നൊമ്പരങ്ങളും അസ്വസ്ഥതകളും കടന്നു വരുമ്പോഴും അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മനസ്സിനെ സന്തുഷ്ടിയുള്ളതാക്കി തീർക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പങ്കാളികളിൽ ഇല്ലാത്ത പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് ആരോഗ്യവും ജോലി സ്ഥിരതയും കൊടുക്കണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയിൽ നയിക്കുന്ന പരിശുദ്ധ ഭാവതിരുമേനി ഓർക്കുന്നു. എല്ലാ തിരുമേനിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭദ്രാസനത്തെ ഓർക്കുന്നു. പ്രത്യേകാലി ഭദ്രാസന തിരുവോപാസമർപ്പിക്കുന്നു. സഭയുടെ ആത്മീയ സംഘടന മിഷൻ പ്രവർത്തനങ്ങളെ തിരുവോപാസമർപ്പിക്കുന്നു. അതിൽ ശുശ്രൂഷിക്കുന്നവരോട് വാഴ്ച അനുഗ്രഹിക്കണമേ. ഈ ദേശത്തെ മാതൃദേശത്തെയും ഭരണകർത്താക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രകൃതിക്ഷോഭം മൂലവും അതുപോലെ തന്നെ തീവ്രവാദം മൂലം പീഡിപ്പിക്കപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മ വീണ്ടും തിരുമുമ്പോ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് തിരുവചന ദേഹത്തിന് നേർന്ന് കൊടുത്ത പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്നും അങ്ങയുടെ സന്നിധിയിൽ വിശുദ്ധിയോട് ആരാധിക്കുവാനും അനേകർക്ക് അങ്ങയുടെ നന്മയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുള്ള കഴിവും പ്രാപ്തിയും വാക്കുകളിൽ കൂടിയും സാന്നിധ്യത്തിൽ കൂടി അത് നിറവേറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെയെങ്കിലും ഞങ്ങൾ കുറവുണ്ട്, ഞങ്ങൾ ക്ഷമിക്കണം, ഞങ്ങൾ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് കൂട്ടായി ശിരസ്സിലെ തിരുമുമ്പോ സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ചിന്തയിലും വാക്കുകളിലും പ്രവർത്തനങ്ങളും വന്നുപോയ എല്ലാ പിഴകളെയും അവിടുന്ന് കഴുകി ശുദ്ധീകരിച്ച് അങ്ങ് വസിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധിയുള്ള ആലയങ്ങളായിട്ട് രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ സകല വാങ്ങിപ്പോർക്ക് സ്വർഗ ഊർജമിൽ ആശ്വാസം നൽകണമേ. നിന്നെ നിന്റെ പിതാവിനെ പരിശുദ്ധാത്മാവിനെ എന്ന് വന്നാളെ ശ്രദ്ധിച്ചു പോഴ്ത്തുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും ദേവജാതനാപത്തിന്റെ കൃപയും പരിശുദ്ധരുഹയുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് നാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ ആവശ്യങ്ങളിലൂടെയും എപ്പോഴും ഉണ്ടായിരിക്കും.
അനുഗ്രഹമായ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് സാരഥി കൊണ്ട് നടന്ന പ്രിയപ്പെട്ട ഐസക്കച്ചൻ, അതുപോലെ തന്നെ മാമനച്ചൻ, പ്രത്യേകിച്ച് ഐസക്കച്ചന്റെ വാക്കുകൾക്ക് ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികളുള്ള വിവിധ സ്ഥലങ്ങളിൽ ഇതിൽ പങ്കുകൊള്ളുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും നന്മയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ അധ്യക്ഷ ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജനെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ബൈബിൾ വായിച്ച മോഹനങ്ങളെ ഓർക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈസ്റ്ററിന്റേതായ ആശംസകൾ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ഞായറാഴ്ച പുതു ഞായറാഴ്ചയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ലോകോപാകാണ് ഏറ്റവും വലിയ എന്റെ കർത്താവിന്റെ ദൈവമെന്ന് ലോകോപാക ക്രിസ്തുവിനെ സാക്ഷിച്ച വലിയ ആഴമായ വിശ്വാസം ലോകത്തിന് പകർന്നു കൊടുത്ത ആ വലിയ ഓർമ്മയാണ് പുതു ഞായറാഴ്ച നമ്മൾ ആഘോഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ദിവസം ഹെവോറോ ദിനങ്ങളായിട്ട് നമ്മൾ കണ്ടിരുന്നു. ക്രിസ്തു പല സ്ഥലങ്ങളിൽ അനേകം ആളുകൾക്ക് തന്റെ പ്രത്യക്ഷത അറിയിച്ച ആ വലിയ സംഭവത്തെ നമ്മൾ അതിൽ കൂടി അനുസ്മരിക്കുകയാണ്. ഈ ദിനങ്ങളൊക്കെ പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിലിരിക്കത്തക്കവണ്ണം ഞാൻ ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ചേർന്ന് അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
മാമനുസന്ദ്ര